അങ്ങയുടെ കരങ്ങളിലേക്ക് ശുശ്രൂഷയെ ഈ മക്കളെ എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സമർപ്പിക്കും. തെറ്റായിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അങ്ങയുടെ വചനമനുസരിച്ച് ശരിയായി പോവാൻ ഞങ്ങളെ സഹായിക്കരുത്. അങ്ങയുടെ ഓമനപുത്രന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം നൽകിയതിനായി നന്ദി. ഇതാ നയിച്ചാൽ ഞങ്ങളല്ല, ഞങ്ങളിലൂടെ അങ്ങ് ജീവിച്ചാൽ. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. പാചകത്തിന്റെ ഹൃദയ കണ്ണുകൾ തുറന്നു കൊടുക്കണം. അവരങ്ങിലെന്നെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പരസ്പരം കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ മേൽ ഭരമേൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്തം ഞാൻ കാണുകയാണ്. ദൈവത്തിന്റെ മക്കളെ, എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ ചിന്തകൾ ഇന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളെ എന്ന് അറിയിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പാതയിലേക്ക് ക്രിസ്തുവിലൂടെ നയിക്കുവാനാണ് എന്റെ മേൽ ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുള്ള ആ ചുമതല. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ സഹോദരന്മാരാരും, നിങ്ങൾ ഏത് മതക്കാരാകട്ടെ, ഏത് സംഘടനക്കാരാകട്ടെ, നിങ്ങൾ എന്റെ ശത്രുക്കളല്ല. എനിക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. എന്നെ ശപിക്കുന്നവരുണ്ടാകാം, എനിക്ക് ന്യായവിധി വരുമെന്ന് പറയുന്നവരുണ്ടാകാം, പക്ഷേ ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിക്കും. കാരണം നമ്മുടെ സ്വർഗീയ പിതാവ് കർത്താവ് യേശുവിലൂടെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരും രോഗം അറിയുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, എന്റെ പോരാട്ടം ഇല്ല എന്നല്ല, എനിക്ക് പോരാട്ടമുണ്ട് പിശാചിനോടും അവന്റെ സൈന്യത്തോടും, വാഴ്ചകളോടും, അധികാരങ്ങളോടും, ഈ അന്ധകാരലോകത്തിന്റെ ആധിപത്യ ശക്തികളോടും, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും എനിക്ക് പോരാട്ടമുണ്ട്. അത് ക്രിസ്തുവിൽ ഇതുവരെയും ദൈവത്തിന്റെ ആത്മാവ് ജയ ഉത്സവമായി ചെയ്തിരിക്കുന്നു, ഇനിയും ചെയ്യും. എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചു അത് പൂർത്തിയാക്കും. അത് എന്റെ കഴിവല്ല, എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ കഴിവാണ്. അത് ചെയ്തിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം നമ്മുടെ അപ്പൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ വചനം പറയുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കത്തില്ല, ആരുടെയും മുഖം നോക്കത്തില്ല. വചനം ആസിറ്റീസ് പറയും. കാരണം വചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ ചിന്തകൾ ആസിറ്റീസ് പറയും. തെറ്റിപ്പോയ മണ്ഡലത്തിൽ ഇതാണ് മകനെ മകളെ തെറ്റിപ്പോയ മണ്ഡലം എന്ന് പറഞ്ഞ് കുഞ്ഞേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിരിച്ചു വരാം, നിന്റെ മൂക്കിലെ ശ്വാസം തീരുന്നതിന് മുമ്പ് നിന്റെ അപ്പന്റെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവ് യേശു കാണിച്ച മാതൃകയിലൂടെ വഴിയിലൂടെ കടന്നു വരാം എന്ന് പറയുമ്പോ അത് കേട്ട് അനുസരിച്ചാൽ അവനവന് നല്ലതാണ്. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഇതൊരു പബ്ലിക് ചാനലാണ്. ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന കഴിഞ്ഞ ചില നാളുകളിലെ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമുക്ക് കിട്ടും. അത് ഏകദേശം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നല്ലൊരു പാട്ട് നമ്മൾ കർത്താവ് വളരെ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയി നമുക്ക് പറഞ്ഞു തരുവാനായിട്ട്. ഇന്ന് അതുമായിട്ടുള്ള ബന്ധം തന്നെ, പക്ഷേ ഹെഡിങ് വേറെയാണ്. ഇന്ന് കർത്താവ് തന്ന ഹെഡിങ് എന്ന് പറയുന്നത് പിശാചിനാൽ വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികൾ. പിശാചിനാൽ വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻസ് ലെഡ് ആസ്ട്രേ ബൈ ദി ഡെവിൾ. പിശാചിനാൽ വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനികൾ, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ ലോകത്തിന്റെ പ്രകാശമായി മാറാനാ ക്രിസ്തു ഇവിടെ വെച്ചിരുന്നു. പക്ഷേ ആ ക്രിസ്ത്യാനികൾ തന്നെ പിശാചിനാൽ വഴിതെറ്റിപ്പോയി. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കി, ടു മേജർ ഡീവിയേഷൻസ് ഹാപ്പൻ ഇൻ ക്രിസ്ത്യാനിറ്റി. രണ്ട് പ്രധാനപ്പെട്ട ഡീവിയേഷൻസ്, വളരെയധികം ഡീവിയേഷൻസ് തെറ്റിപ്പോകലുണ്ട്, പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട ഡീവിയേഷൻസ് മാനവകുലത്തിന് പിശാചിനാൽ സംഭവിച്ചത്, പിശാചിന്റെ തന്ത്രം മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിച്ച രണ്ട് പ്രധാനപ്പെട്ട ഡീവിയേഷൻസ് തെറ്റിപ്പോയി. അതാണ് ഇന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരുപക്ഷെ ഡീവിയേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം പറയും. കർത്താവ് നിങ്ങൾക്കറിയാമല്ലോ, നല്ലൊരു പങ്കിനും അറിയാവുന്നതുപോലെ എനിക്ക് പകൽ കൂടാരപ്പണിയും ഇതാ രാത്രി സുവിശേഷ വേലയും. അപ്പൊ രാത്രി 2, 2.5, 3 മണിയൊക്കെ ആകും കിടക്കുമ്പോൾ, വീണ്ടും രാവിലെ 7, 7.5 ആകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും കൂടാരപ്പണിക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ കൂടാരപ്പണിയുടെ ഇടയ്ക്ക് ഞാൻ ദുബായിലെ ഒരു ട്രെയിനറെ വിളിച്ചു. ആ ട്രെയിനർ ഞങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല. അപ്പൊ ഞാൻ വാട്സപ്പ് ചെയ്തു. അപ്പോഴും പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നു. ആ സമയത്ത് പുള്ളി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു ഹലോ, ആ ഇന്നത് എന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞു. ഉടനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തന്നു. ഒരു പരിപവും വഴക്കും എല്ലാം കൂടി ചേർന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് ഇറക്കി തന്നു. നിങ്ങള് കാരണം ഞാൻ ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്യണോന്ന് അറിയാമോ? എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഹലോ പറഞ്ഞ നിമിഷം അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്യായിരുന്നു. ദുബായ് സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡും വളരെ ഡീവിയേഷൻസ് ഒക്കെ ഉള്ള സിറ്റിയാണ്. അപ്പോ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പുള്ളി ആ ടെലിഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു റൗണ്ട് ബോട്ടിന്റെ അവിടെ ഇങ്ങോട്ട് ഡീവിയേഷൻ എടുക്കുന്ന സ്ഥലമായിരുന്നു. അത് വന്നത് എനിക്ക് ഹലോ വെച്ചതും പുള്ളിയുടെ ഒരു വഴി അങ്ങ് മാറിപ്പോയി. അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ 7 കിലോമീറ്റർ തിരക്കിനിടെ കൂടെ വണ്ടി ഓടിച്ചാലേ എനിക്ക് തിരിച്ചെത്താൻ പറ്റും ആ പോയിന്റിൽ. 7 കിലോമീറ്റർ ദുബായി സംബന്ധിച്ച് അത് വളരെ ചെറുതാണ്. സാധാരണ 20, 25, 30 കിലോമീറ്റർ ഒക്കെ ഓടി തിരിച്ചു വരേണ്ടതായിട്ട് അവസ്ഥകളുണ്ട് ഒരു ചെറിയ വഴി തെറ്റിയ. പ്രിയ സഹോദരങ്ങളെ, അപ്പോ എന്റെ ഒരു കോള് അദ്ദേഹത്തിന് ചെന്ന് അദ്ദേഹം അറ്റൻഡ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോയി. മനസ്സ് മാറിയാൽ വഴി മാറുമെന്ന് നമുക്കൊരു സന്ദേശം കിട്ടി അല്ലേ? അല്ലേ, കണ്ടോ, മനസ്സ് മാറിയാൽ വഴി മാറും. ഇതാണ് നിങ്ങൾ അതൊക്കെ ചുമ്മാ അല്ലേ, ബൈബിള് പറയുന്നേ സർപ്പം ഹവ്വയെ ഉപായത്താൽ തെറ്റിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ടു. കേട്ടോ, മനസ്സ് ആ ക്രിസ്തു നമ്മളെ നയിക്കുന്ന മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുവാൻ തക്കവണ്ണം നമ്മളെപ്പോഴും റെഡിയായിരിക്കണം. എപ്പോഴും റെഡിയായിരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് വർഷിപ്പ് മീ എന്നല്ല, ഫോളോ മീ. ഇതൊരു യാത്രയാ, തെറ്റിപ്പോകരുത്, ഫോളോ മീ. ഹല്ലേലൂയ. നമ്മൾ അതിനെയൊക്കെ മാറ്റി നമ്മുടെ സൗകര്യപ്രകാരം ഒക്കെ പിശാചിന്റെ ചിന്തകൾക്ക് അധീനമായി നമ്മൾ അതിനെയൊക്കെ മാറ്റി നമ്മുടെ സൗകര്യം. ഹല്ലേലൂയ, നമ്മുടെ സൗകര്യം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെ ചെയ്യാം. പ്രായോഗിക ജീവിതത്തിൽ ഇതാ ഞാൻ എന്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോ എന്റെ സൗകര്യപ്രകാരം ഇപ്പൊ എടുത്ത് കാര്യങ്ങളൊക്കെ കുറെ സെറ്റ് ചെയ്തു. കാരണം ഇതാ ഞാൻ എന്റെ ഇങ്ങനെ ഒരു കൈ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ഓഫീസ് ഫയൽസ് ഉണ്ട്. ഇതാ എന്റെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതാ കറക്റ്റ് ടെലിഫോൺ ഇല്ല, ടെലിഫോൺ അടുത്ത ടേബിളില്ല. അപ്പൊ ഞാൻ ഈ അടുത്ത ടേബിളിൽ ഒരു പാരലൽ കണക്ഷൻ എന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പോ എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ എല്ലാം ഒരുക്കി എന്റെ ജീവിതം. പക്ഷെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ പാടില്ല. ആത്മീയ ജീവിതത്തിൽ വചനം പറയുന്നത് പോലെ മാത്രമേ പാടുള്ള കാര്യം. ഹല്ലേലൂയ, അല്ലെങ്കിൽ വഴിതെറ്റി പോകും. അപ്പൊ ഇതേപോലെ ക്രിസ്ത്യാനികളായ നമ്മളെ വഴിതെറ്റിച്ച പ്രധാനപ്പെട്ട 3 പോയിന്റ് ഉണ്ട്. അതില് ഒന്ന് ഉൽപ്പത്തിയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നില്ലല്ലോ ഇപ്പൊ, എങ്കിലും ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പറയും. ഇപ്പൊ അറിയാൻ പറ്റിട്ട് അത് എപ്പോഴാണ് ബ്രദറെ എന്ന് ചിന്തിക്കുന്നവരും. ആദ്യം ദൈവം പറഞ്ഞു നന്മ തിന്നുള്ള ഫലം തിന്നരുതെന്നു. അപ്പോ പിശാച്, സർവ ലോകത്തെ ഈ തെറ്റിക്കുന്ന പിശാച്, പുള്ളിയുടെ പരിപാടി അത് തന്നെയാണല്ലോ. പുള്ളി ഭയങ്കര വിശ്വസ്തനാണ് കേട്ടോ, തന്റെ ജോലിയിൽ ഭയങ്കര വിശ്വസ്തനാണ്. അവന്റെ പണിത്തെ തെറ്റിക്കുക, തെറ്റിക്കാൻ വേണ്ടി അന്ന് മുതലേ പുള്ളി വിശ്വസ്തനായിട്ട് നിൽക്കുകയാണ്, തെറ്റിച്ച് തെറ്റിച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളതിന് വീണു പോകരുത്, നമ്മളതിന് വീണു പോകരുത്. നമ്മൾ വീണു കഴിഞ്ഞാൽ വിഷയമാണ്. കാരണം അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോ ആദത്തെയോ ഹവ്വയെയോ ചതിക്കുവാൻ തക്കവണ്ണം പിശാജ് കടന്നു വന്നു. ആ പിശാജിന്റെ മനോഹരമായ പ്രസംഗത്തിൽ ഹവ്വ വീണു. ഹവ്വ വീണു. ഹവ്വ വിലക്കപ്പെട്ട പഴം ഏറ്റെടുത്തു കഴിച്ചു. താൻ എന്തിനാൽ പിടിക്കപ്പെട്ടോ അതേതിനാൽ തന്നെ ഹവ്വ ആദത്തെയും പിടിച്ചു. അതേ കാര്യം ആദത്തോടും പറഞ്ഞു. അങ്ങനെ ആദവും പിടിക്കപ്പെട്ടു. അങ്ങനെ ആദ്യ കുടുംബത്തെ തന്നെ വഴിതെറ്റി. ദൈവത്തിന്റെ വചനം നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. വീണ്ടും പറയാണ്, ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ഇതേപോലെ നിങ്ങളെയും ചതിക്കും. നിങ്ങളുടെ മനസ്സ് മാറിയാൽ മതി, നിങ്ങളുടെ വഴി മാറും. മനസ്സ് മാറിയ വഴി മാറും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒരു മാറ്റവും ഇല്ലാതെ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കും കേട്ടോ. യഹോവയായി ഞാൻ മാറാത്ത ദൈവം. മലാഖി 3:3 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു മാറ്റവുമില്ല. 1:26 ദൈവത്തിന്റെ പ്ലാനും പദ്ധതിക്ക് ഒരു മാറ്റവുമില്ല. അതെന്താണ്? ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ എന്ന് പറയുന്ന രംഗം നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കാം. ഇനി അറിഞ്ഞ കാര്യങ്ങൾ, ബൈബിളിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ, അത് നമ്മൾ നിലകൊള്ളുക. പലതും നമുക്ക് അറിയത്തില്ല, പലതും നമുക്ക് അറിയത്തില്ല. നമ്മ ഒരു കൊച്ചിനോട് പറയാണ്, അപ്പൻ മോനെ അതിങ്ങ് എടുത്തോണ്ട് വന്നേ. അപ്പൊ അവൻ പറയാണ്, അപ്പൻ അത് എടുത്തോണ്ട് വന്നിട്ട് എന്തിനാ എന്ന് പറഞ്ഞാ ഞാൻ എടുത്തോണ്ട് വരാം. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തോണ്ട് വന്നാ മതി. നമ്മുടെ പണി അത്രേ ഉള്ളൂ. അപ്പൊ എടുത്തോണ്ട് വരുമ്പോ നമ്മളാണ് ഇനി അടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് അപ്പം പറഞ്ഞത്. ഈ ഒരു മനോഭാവം ആയിരിക്കണം നമുക്ക്. പിന്നെ നമ്മള് ഈ ഡിറ്റക്റ്റീവ് ടൈപ്പ് പഠിത്തക്കാരായതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. കാരണം എനിക്ക് അതറിയണം, എനിക്ക് ഇതറിയണം, എനിക്ക് അതറിയണം. ദൈവം നമ്മളെ കുറെ അറിയിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയല്ല, അറിഞ്ഞതിൽ ജീവിക്കുന്നവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അറിഞ്ഞതിൽ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ അറിഞ്ഞതിൽ ജീവിക്കുമ്പോ ദൈവം എന്ത് ചെയ്തറിയാമോ? വീണ്ടും വീണ്ടും നമ്മളെ അറിയും. കാരണം അത് നമ്മുടെ ആത്മശരീരത്തിൽ പിടിച്ചു, ആത്മശരീരത്തിൽ പിടിച്ചു. ചില ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, അല്ല എന്തോ ഇങ്ങനെ എല്ലിച്ചിരിക്കും, ഒന്നും കഴിക്കുന്നില്ലേ, എന്റെ സഹോദര ഇവൻ കഴിക്കുന്നതിന്റെ കഴിപ്പ് കണ്ടാ മതി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ശരീരത്തിൽ പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? അറിയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആകരുത്. നമ്മുടെ ആത്മശരീരത്തിൽ നമ്മൾ കഴിക്കുന്നതെല്ലാം പിടിക്കുവാനായിട്ട് ഇവിടെ എല്ലാം നമ്മുടെ മനസ്സിന്റെ ശുദ്ധത വലിയ കാര്യമാണ്. ശുദ്ധത നമ്മുടെ ലക്ഷ്യം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ചിക്കുന്നു. ഒരേ സഹോദരങ്ങളെ, അപ്പൊ തെറ്റിപ്പോയ ആ വഴികളെ നാം ഒന്ന് ഉൽപ്പത്തിയിലേന്ന് മനസ്സിലാക്കി. നമ്മൾ അതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അവൻ ഇന്നും ആക്റ്റീവാണ്, പിശാജ് നമ്മളെ തെറ്റിക്കാനായിട്ട്. അപ്പോ മറ്റു രണ്ട് വഴികൾ, ഒന്ന് നമ്മളെ ദൈവ ഇഷ്ടത്തിൽ നിന്ന് തെറ്റിച്ചു, മറ്റത് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോ പിശാജിന്റെ പദ്ധതി എന്താണ്? തെറ്റിക്കുക എന്നുള്ളതാണ്. തെറ്റിക്കാൻ വേണ്ടി പിശാജ് എന്ത് ചെയ്യും? അവന്റെ ആളുകളെയും ജഡപ്രകാരം പ്രവർത്തിക്കുന്നവരെയും പിശാജ് ഉപയോഗിക്കും. കാരണം പിശാജിനൊരു ബോഡി ഇല്ലല്ലോ. അപ്പോ ബോഡിക്ക് വേണ്ടി അവൻ ജഡത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, അതോടൊപ്പം തന്നെ പിശാജിന്റെ ആളുകൾ, അവന്റെ ആളുകളുണ്ട്. കള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കള ദുഷ്ടന്റെ പുത്രന്മാർ, അവരെയും പിശാജ് ഉപയോഗിക്കും. അപ്പോ നമ്മൾ ഈ തന്ത്രത്തിൽ വീണു പോകരുത്. അപ്പോ ഇന്ന് ഒരു സ്പിരിച്വൽ റൂട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു റൂട്ട്. ഹല്ലേലൂയ. അപ്പോ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എന്നെ വൈകിട്ട് കർത്താവ് എനിക്ക് ഞാൻ വരപ്പിച്ചതാ. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറഞ്ഞു തന്ന സംഭവമാണിത്. കാരണം ഇന്ന് രാവിലെ ചില ബിസിനസിന്റെ ആവശ്യവുമായിട്ട് ഷാർജ എന്ന പട്ടണത്തിലേക്ക് പോകേണ്ടതായി. അപ്പോ ആ രാവിലെ ഞാൻ പോകുമ്പോ ഒരു പർട്ടിക്കുലർ റോഡ് എത്തിയപ്പോ കർത്താവ് എന്റെ ഹൃദയത്തിൽ തോന്നിച്ചൊരിച്ചിട്ട് നിനക്ക് ഈ റോഡ് ഓർമ്മയുണ്ടോ എന്നുള്ള. അപ്പൊ കർത്താവിനെ ഓർപ്പിച്ചത് ചില വർഷങ്ങൾക്ക് മുമ്പ് ആ റോഡ് പുതിയതായിട്ട് പണിതപ്പോ. ഇപ്പോഴും അതങ്ങനെ തന്നെയാട്ടോ കിടക്കുന്നത്. റാസൽ കൈമ ഷാർജ, ഇപ്പൊ ജോബിക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നവർ അതൊക്കെ. ആ ഒരു റോഡ് കാണിച്ചെന്ന് പറഞ്ഞു, ഈ റോഡ് ഓർക്കുന്നുണ്ടോ? ആ അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, പണ്ട് ഞാൻ തെറ്റിപ്പോയോ, ഞാൻ റാസൽ കൈമയിൽ ദുബായിക്ക് പോകാൻ പോയി. ശ്രദ്ധിച്ചേ, റാസൽ കൈമയിൽ നിന്ന് ദുബായിക്ക് പോകാൻ പോയി. അപ്പൊ അത് നാഷണൽ ഹൈവേ ആണേ. റാസൽ കൈമ ദുബായിക്ക് പോകാൻ പോയി. അങ്ങനെ റാസൽ കൈമയിൽ ഞാൻ പുറപ്പെട്ടു. പുറപ്പെട്ട ഞാന് ഈ റോട്ടിലൂടെ എല്ലാം പോയി അവസാനം ഞാൻ എത്തിച്ചേർന്ന സ്ഥലം റാസൽ കൈമ തന്നെ. റാസൽ കൈമയിൽ നിന്ന് ദുബായിക്ക് പോകാൻ നിങ്ങൾക്ക് ആ ജിയോമെട്രിക്കൽ ഏരിയ മനസ്സിലായ, അതായത് റാസൽ കൈമ ഒരു ഭാഗത്ത്, ദുബായ് വേറെ. ഞാൻ റാസൽ കൈമയിൽ നിന്ന് ദുബായിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി, ദുബായിൽ തെറ്റുന്നത് പകരം റാസൽ കൈമ ദുബായിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞാൻ എത്തിച്ചേർന്ന് റാസൽ കൈമ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ കഥാവ് ഇത് തന്നെയാണ് പിശാചു നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുന്നത്. ഇത് തന്നെയാണ് പിശാചു നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യുന്നത്. അത് രണ്ട് ഡീവിയേഷനിലൂടെയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഞാൻ പെട്ടെന്ന് വാക്കുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാകത്തില്ല, ചിത്രത്തിലൂടെ കൊണ്ടുവരാം. അപ്പൊ രണ്ട് രണ്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിച്ച് കളയുന്ന, നമ്മളെ വഴിമാറ്റി കളയുന്ന. മനസ്സിലായോ? അപ്പോ രണ്ട് ഡീവിയേഷൻ അവിടെ എന്റെ ജീവിതത്തിൽ ആ യാത്രയിൽ സംഭവിച്ചു. ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ രാവിലെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു, അത് വണ്ടിയിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോ വൈകിട്ട് ഇപ്പൊ അങ്ങ് വരച്ചോളൂ. അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് അന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, ക്രിസ്ത്യാനികളെ പിശാചു തെറ്റിച്ച ആ കാര്യം മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഗ്ലോറി. അപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ അത് സൂക്ഷിച്ചു പോകണം. ഓ ഫാദർ, വി താങ്ക് യു. ഹല്ലേലൂയ. ഓമനിക്കും അമ്മയേക്കാളോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാന്തനം ജീവയാത്രയിൽ. ഓമനിക്കും അമ്മയേക്കാളോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാന്തനം ജീവയാത്രയിൽ. സ്ക്രീനിൽ കാണാം, പിശാചിനാൽ വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനി. ആക്ച്വലി ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നത്. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികളെ കണ്ടാൽ ലോകത്തുള്ളവർ മുഖത്ത് വരണ്ട നല്ലൊരു പങ്കിനെയും കണ്ടു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് വഴിതെറ്റിപ്പോയതാ. വഴിതെറ്റിപ്പോയിട്ട് ഇവരെ അറിയുന്നില്ല. കാരണം ജെറമിയ 4:22 പറയുന്നുള്ളൂ, എന്റെ ജനം ദോഷന്മാർ, അവർ ബുദ്ധികെട്ട മക്കൾ. അപ്പൊ മക്കളെ കുറിച്ച് പറയുന്ന അഭിപ്രായമാണ്, ബുദ്ധികെട്ട മക്കൾ, ദോഷം ചെയ്യാൻ സമർത്ഥന്മാർ, അവർക്ക് ഒട്ടും ബോധമില്ല, നന്മയാണ് അവർക്ക് അറിയും കൂടാ. അപ്പൊ ഈ ഒരു തലത്തിൽ നിന്ന് മനുഷ്യരെ മാറ്റിയെടുക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതികളിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ മരണം. അതിലൂടെയാണ് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമ്മളെ പിതാവിന്റെ അടുക്കൽ ആ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം ആരംഭിച്ചു. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ദൈവരാജ്യത്തിൽ എത്തിക്കണം. പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പിതാവും അധികാര തന്റെ അധികാര സിനിമകൾ കൂടിയതാണ് ദൈവരാജ്യം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ തെറ്റിച്ചു കളയുന്ന പിശാച്ച്, ആ പിശാച്ചിന്റെ തന്ത്രത്തിൽ വീണുപോയ ജനത്തെ കുറിച്ചാണ് എന്ന് പറയുന്നത്. അപ്പോ ആ ആ റൂട്ട് തെറ്റിയത് എങ്ങനെയാണ് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക. അപ്പൊ പിശാചിന്റെ പണി എന്താണ്? പിശാചിന്റെ പണി എന്ന് പറയുന്നത് അവൻ ചതിക്കുക, തെറ്റിക്കുക എന്നുള്ളതാണ്. അതിന്റെ വചനങ്ങളാണ്, ധാരാളം വചനങ്ങളുണ്ട്. അതിൽ ചില വചനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. വെളിപ്പാട് ദിവസം 12:9 നിങ്ങൾക്ക് ഇവിടെ കാണാം. 12:9 നമുക്ക് കാണുമ്പോ പിശാചിന്റെ തെറ്റിച്ചു കളയുന്ന അധികാര സീമ, അവന്റെ ഏരിയ എന്തോരം ഉണ്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 8:9 നമ്മൾ മനസ്സിലാക്കുകയാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർവമായ പഴയ പാമ്പിനെ. അപ്പൊ എത്ര സ്ഥലം തെറ്റിച്ച് കളയും? ഭൂതലം മുഴുവൻ തെറ്റിച്ചു. മനസ്സിലായോ? ഭൂതലം മുഴുവൻ തെറ്റിച്ച് കളയും. നമ്മള് നമ്മുടെ നാട്ടില് പോലീസ് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടാവും. ആ ഇൻസ്പെക്ടറുടെ ഏരിയ ആ ഒരു വില്ലേജ് ആയിരിക്കും. എന്നാല് സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, 3-4 വില്ലേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഏരിയാസ് ഒരുമിച്ച് കവർ ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏരിയക്ക് വ്യത്യാസം വലുതായി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ IG, DIG ഇങ്ങനെ എങ്ങനെ ഏരിയെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ പിശാചിന്റെ ഏരിയ എന്ന് പറയുന്നത് കുറെയാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. അപ്പോ ഇന്നത്തെ വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവരെ കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനി വളരെ വിരളം. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അത് ചെയ്യാതിരിക്കുക, അപ്പോ അവനെ കുറിച്ച് അറിയാതിരിക്കുക, അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ നമ്മളെ തെറ്റിച്ചുകളഞ്ഞൊരു ഭാഗം തന്നെയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റു രണ്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിന്റെ 20:3 വെളിപ്പാട് 20:3 ഇതേ രീതിയിൽ തന്നെ വചനമാണ് 20:3 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 1000 ആണ്ട് കഴിയുമ്പോളും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവരെ, അതായത് പിശാചിനെ അഗാധത്തിൽ തള്ളിയിട്ടു, അഗാധത്തിൽ തള്ളിയിട്ടു. അപ്പോ ജാതികളെ വഞ്ചിക്കുക, തെറ്റിച്ചു കളയുക, അപ്പോ ജനത്തെ തെറ്റിക്കുക എന്നുള്ളതാണ് ഇവന്റെ പദ്ധതി, ഇവന്റെ പരിപാടി. ഇതുമായിട്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഇവൻ ആളുകളെ ഉപയോഗിച്ചാണ് ഇത് പരിപാടി ചെയ്യുന്നത്. അവന്റേതായ വ്യക്തിത്വങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഉത്തരമാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കും. അപ്പൊ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ, അപ്പൊ ഇവിടെ തെറ്റിച്ച് കളയില്ല, പിശാചിന്റെ വ്യക്താകളുണ്ട്, അവരെ തെറ്റിച്ച് കളയും. അവര് കള്ള പ്രവാചകന്മാരാണ്, അവരെ കള്ള ക്രിസ്തുക്കളെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇനി അതിന്റെ 11-ാം വാക്യം, കള്ള പ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അപ്പോ തെറ്റിച്ച് കളയുക, തെറ്റിച്ച് കളയുക. പിശാജ് മനുഷ്യനെ ഡീവിയേറ്റ് ചെയ്തിട്ടാണ്. ഇനി അടുത്തത് ഇതാ, അടുത്ത ചോദ്യം, അടുത്തത് അതിന്റെ 24-ാം വാക്യം, കള്ള ക്രിസ്തുക്കളും, ഇതൊക്കെ യേശു ക്രിസ്തു പറയുന്ന കേട്ടോ, കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുന്ന വ്രതന്മാരെയും തെറ്റിപ്പാനായി, അതെ വീണ്ടും തെറ്റിക്കുക, തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളാണി. അപ്പോ പിശാചും അവന്റെ ആളുകളെ ചേർന്ന് തെറ്റിച്ച് കളയുക. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് ഈ യാത്രയിൽ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു സ്പിരിച്വൽ ജേണിയാണ്. കർത്താവ് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. എന്നെ അനുഗമിക്കുക, അതൊരു യാത്രയാണ്. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ തെറ്റിപ്പോകരുത്. മനസ്സ് മാറിയാൽ റൂട്ട് മാറും. ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക, മനസ്സ് മാറിയാൽ റൂട്ട് മാറും. ഹല്ലേലൂയ. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഇനി ധാരാളം വാക്യങ്ങളുണ്ട്, നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം നമ്മളിപ്പോ അങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു റോഡ് മാപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും യുണൈറ്റഡ് അറബ് സമരീയായിട്ട് സന്ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോർഡ് ഐ ലവ്, രണ്ട് പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഓ ലോർഡ് ഐ ലവ് റാസൽ ഖൈമ, RK എഴുതിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണല്ലോ RK സെറാമിക് എന്നൊക്കെ പറഞ്ഞല്ലേ, വളരെ ഫേമസ് ആണ് അല്ലേ. RK എന്ന് പറയുന്ന സ്ഥലം, മറ്റൊന്ന് ദുബായ് എന്ന് പറയുന്ന സ്ഥലം. രണ്ട് സ്ഥലങ്ങളെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോ ഒരിക്കല് ഞാന് റാസൽ ഖൈമയിൽ നിന്ന് ദുബായിലേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഒരു പുതിയ റോഡ് റാസൽ ഖൈമയിൽ ദുബായിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. പുതിയൊരു റോഡ് റോഡ് കുറച്ച് നാളായിരുന്നു, എമിറേറ്റ്സ് റോഡ് എന്നാണ് അതിന്റെ പേര്, എമിറേറ്റ്സ് റോഡ്. ഇന്നും അതിന്റെ ചില ഭാഗങ്ങൾ പൂർത്തിയായിട്ടില്ല. അപ്പോ ആ റോഡിലൂടെ പോകാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇതാ ഒരു കഥയാണ്. തുടർന്ന് ഞാൻ യാത്രയായി, ഞാൻ വീട്ടിൽ നിന്ന് യാത്രയായി കടന്നുപോയി. ഇങ്ങനെ കടന്നുപോയി അവിടെ ഒരു സ്ഥലമുണ്ട്, ഖറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പാർക്കൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ നിന്ന് അത് കഴിഞ്ഞ് അതിലൂടെ ഞാൻ അങ്ങനെ കടന്നുപോയി. കുറച്ച് ആ റോഡിലൂടെ കടന്നു പോയപ്പോ നേരെ എമിറേറ്റ്സ് റോഡിലൂടെ ആ പോകുന്ന പോക്കിന് പകരം ഞാൻ കണ്ടത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കും. റെഡ് മാർക്ക് നിങ്ങളെ കാണണം. ഇതേപോലെ ഡിവൈഡർ വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇതാ ഡയറക്ഷൻ മാറ്റി വെച്ചിരിക്കും, വേറൊരു ഭാഗത്തേക്ക് ആക്കി വെച്ചിരിക്കും. നേരെ പോകുന്നതിന് പകരം ഇതാ വേറൊരു ഭാഗത്തേക്ക് ആക്കി വെച്ചിരിക്കും. വണ്ടി സ്ലോ ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യും, നേരെ പോകാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ വേറെ വളയ്ക്കാനും പറ്റൂല, ആകെപ്പാടെ ഒറ്റ വഴിയേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് മാത്രം എടുക്കാനും പറ്റൂ. അപ്പോ അങ്ങനെ ഇതാ പ്രിയ സഹോദരങ്ങളെ, ഞാന് റൈറ്റിലേക്ക് എടുത്തു. അങ്ങനെ റൈറ്റിലേക്ക് എടുത്ത് ഞാൻ ആ ഭാഗം ഒന്നും വരച്ചില്ല, ഒന്ന് വരച്ചേ. Hallelujah. ഞാന് റൈറ്റിലേക്ക് എടുത്തു. റൈറ്റിലേക്ക് എടുത്തപ്പോ എന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറി. യഥാർത്ഥ ഞാൻ ദുബായിക്ക് പോകേണ്ട, അല്ലെങ്കിൽ ദാ ശ്രദ്ധിച്ചാട്ടെ, യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ ദുബായിക്ക് പോകേണ്ട ഞാന് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി. ഇപ്പോ നേരത്തെ ഞാന് ഗ്രീൻ സൈഡിലായിരുന്നു, നേരത്തെ ഞാന് റാസൽ ഖൈമ ദുബായ് മെയിൻ എമിറേറ്റ്സ് റോട്ടിലായിരുന്നു, അത് ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുക. പക്ഷെ ഈ റോഡ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, ഞാനിതാ റൈറ്റ് എടുത്തു. അപ്പോ ലക്ഷ്യത്തിൽ ഞാൻ മാറി യെല്ലോയിലേക്ക് വന്നു. അപ്പോഴും എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് ദുബായിക്ക് പോകാൻ കഴിയും. കാരണം ഇവിടെ വേറൊരു റോഡുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് റോഡുണ്ട്. അത് ഇതാ ഞാൻ നേരെ പോയി, വീണ്ടും ഞാൻ ഡയറക്ഷൻ മാറാതെ ലെഫ്റ്റ് എടുത്ത് പോകണം. ലെഫ്റ്റ് എടുത്ത് വീണ്ടും പോയാൽ എനിക്ക് ദുബായിക്ക്. പക്ഷേ എനിക്ക് ആ ഒരു റൂട്ട് അറിയത്തില്ല, ആ റൂട്ട് എനിക്ക് അറിയാതെ ഇതാ ഞാൻ റൈറ്റിലേക്ക് എടുത്തു. വീണ്ടും വന്നപ്പോ എന്റെ മുമ്പിൽ തെളിഞ്ഞ് കണ്ട വഴി ഇങ്ങോട്ട്, ഈ വഴി എങ്ങനെ പോകുന്നു, തിരിഞ്ഞു വരിക കണ്ടോ, ഇതാ യു ടേൺ പോലെ തിരിഞ്ഞു വരിക. ഇത് പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചെറിയൊരു വഴിയാണ് കാണുന്നത്, പക്ഷെ ഇത് ഒരു 2-3 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു വഴി തന്നെ. അപ്പൊ ഈ ഒരു വഴി വന്ന് തുടർന്ന് ഇതാ ഞാൻ വീണ്ടും ഈ വഴി തിരിച്ചെടുത്തു. തിരിച്ച് ഞാൻ വന്ന് അവസാനം ഓടിയെത്തിയത് വീണ്ടും റാസൽഖൈമയിലാണ്. അപ്പോ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട, അതായത് റാസൽഖൈമയിൽ ദുബായ് പോകാൻ ആഗ്രഹിച്ച ഞാന് തിരിച്ചോടി എത്തിയത് റാസൽഖൈമ തന്നെയാണ്. കാര്യപ്പെടുത്തം കിട്ടിയോ? നിങ്ങൾക്ക് അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഡീവിയേറ്റഡ് പോയിന്റ്സ് കാണാം, അതായത് മനുഷ്യനെ തെറ്റിച്ച് എന്നെ തെറ്റിച്ച് കളഞ്ഞ രണ്ട് പോയിന്റുകളാണ് നിങ്ങളുടെ കാണുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്തു, അത് റെഡ് മാർക്ക്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതാ, അത് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തെ പോയിന്റ് ഡി പോയിന്റ് ആണ്. ഈ രണ്ട് പോയിന്റുകളാണ് എന്നെ തിരിച്ചുള്ള ദുബായിക്ക് പോകാൻ ഇറങ്ങിയ ഞാന് റാസൽഖൈമ, ദുബായിക്ക് പോകാൻ ഇറങ്ങിയ ഞാന് വീണ്ടും റാസൽഖൈമയിൽ തന്നെ മടങ്ങിയത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെയാണ് സ്പിരിച്വലി നമ്മൾ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ ദേഹിയെ, ആ ദേഹിയാണല്ലോ മനുഷ്യൻ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു ദേഹിയെ കൊണ്ടുപോകാൻ കർത്താവ് ഇതാ നമ്മളോട് പറയാണ്, ഫോളോ മീ, തന്റെ ആത്മാവിനാ നമ്മളെ നയിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മളുടെ മേജർ തെറ്റ്, മാതാപിതാക്കന്മാർക്ക് ആദവയ്ക്ക് വന്ന തെറ്റിലാണ് നമ്മൾ വീണുപോയി. അതിനെ റിവേർട്ട് ചെയ്യുവാൻ, അതിനെ പരിഹാരം പറ്റുവാൻ, റീസ്റ്റോർ ചെയ്യുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാനാണ് കർത്താവായ യേശുവിനെ പിതാവായി, പിതാവായ ദൈവകാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നമ്മളെ വിലയ്ക്കുവാൻ. ഇനി ആ ക്രിസ്തുവിലൂടെ നമ്മൾ പിതാവിന്റെ അടുക്കൽ എത്തണം, ഇതാണല്ലോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ്. ക്രിസ്ത്യാനികളെ തെറ്റിച്ചു എന്നാണ് നമുക്ക് ടൈറ്റിൽ. ലോകമനുഷ്യർ കൊണ്ട് തെറ്റിച്ച് കിടക്കുകയാണ്, ഇനി അവരെ നേരെയാക്കേണ്ട പണിയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. പക്ഷെ ക്രിസ്ത്യാനികളെയൊക്കെ ധരിച്ചാലോ സംഭവം മാറി. ഇപ്പൊ എന്നെ ദുബായ് എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ധരിച്ചത്. നമ്മുടെ ലക്ഷ്യം ഏതാണ് ഒന്ന് പറഞ്ഞേ, നമ്മുടെ ലക്ഷ്യം ഏതാ? ദൈവരാജ്യം എന്ന ലക്ഷ്യം അല്ലെ? ജയിക്കുന്നവർ ഇത് അവകാശം ആക്കും. മത്തായി 24 രാജാവ് തന്റെ വലത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പോ ഇളകാത്ത രാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ എന്റെ ആ യാത്രയുടെ ലക്ഷ്യം ദുബായ് ആയിരുന്നു. നമ്മുടെ അത് ടെമ്പററി ജേണി. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അപ്പോ അങ്ങോട്ടേക്ക് നാം എത്തണമെങ്കിൽ നാം ജയിക്കണം. എന്തിൽ ജയിക്കണം? ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കും. വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. എന്ത്? ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായി. അവരാണ് കിങ്ഡം അവകാശമാണ്. എവിടെ പറയുന്നു? ബൈബിള് പറയുന്നു. പക്ഷെ ഇന്ന് ഇതൊന്നും പ്രസംഗിച്ച് കേൾക്കാനില്ല. കാരണം തെറ്റിപ്പോയത് കൊണ്ടാണ്. തെറ്റിപ്പോയി. കാരണം ദുബായിയുടെ ബോർഡിനെ കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട. കാരണം അതേസമയം ഞാൻ തിരിച്ചെത്തിയില്ലേ. അതുപോലെ തെറ്റിപ്പോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് അതുപോലെ ബന്ധത്തില് നിങ്ങൾക്ക് സ്ക്രീനില് ഇപ്പൊ നിങ്ങളെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാ, നമുക്ക് എമിറേറ്റ്സ് റോഡും ആ ഭാഗമൊക്കെ വേണ്ടിട്ട് നമ്മുടെ പദ്ധതിയിലേക്ക് നോക്കാം. നമുക്ക് ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര അത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ് ക്ലിയർ ആക്കി. കാലുവര ക്രൂശിലെ യാഗത്തിലൂടെ കാര്യങ്ങളെ ക്ലിയർ ആക്കി. തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ഇതാണ് നമ്മള് എബ്രായ ലേഖനം 10:19 നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പോ ജീവനുള്ള പുതുവഴിയായി, ജീവനുള്ള പുതിയ വഴി. അപ്പോ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഒരു ജീവനുള്ള പുതിയ വഴിയെ യേശു ക്രിസ്തു തുറന്നു. അതാണ് പുതിയ സൃഷ്ടിയുടെ വഴി. ഗ്ലോറി. അപ്പോ ജീവനുള്ള പുതിയ വഴിക്കും, ആ പുതിയ വഴിയിലൂടെയാണ് കർത്താവ് പറയുന്നത് ഫോളോ മീ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ സുവിശേഷങ്ങളിൽ മാത്രം 22 പറഞ്ഞിട്ടുണ്ട് ഫോളോ മീ എന്ന്. ഹല്ലേലൂയ. പക്ഷെ വളരെ റയറായിട്ട് ഇത് ക്രിസ്തീയ ജീവിതത്തിൽ കേൾക്കുന്ന കാര്യമാണ്. പകരം യേശുവിനെ ആരാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തെറ്റിപ്പോയി, ഇതിന്റെ റിസൾട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വഴി തെറ്റിപ്പോയതിന്റെ റിസൾട്ട്. അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആ ജീവനുള്ള പുതു വഴി തുറന്ന് നമ്മളോട് ഫോളോ മീ എന്ന് നമ്മള് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അതായത് ആദ്യ തലമുറയുടെ കാര്യം പറഞ്ഞു, ശിഷ്യന്മാരും കൂട്ടരും യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. യേശുവിനെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇത് രണ്ട് ആത്മരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പിശാചിന്റെ ആ ആളുകൾ ഇവിടെ ഉണ്ട്. പിശാജ് അവരുടെ പുറകിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് പൗലോസിനോട് ഒരു പ്രവചനം പ്രവചിക്കാനായിട്ട് ഇടയായി. കാരണം പൗലോസ് പറയാണ്, ഞാൻ പോയ ഉടനെ തന്നെ, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു, പക്ഷെ ഞാൻ പോയ ഉടനെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ വരും. ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവരാജ്യം, പക്ഷെ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ വരും. അവരെന്ത് ചെയ്യും? ശിഷ്യന്മാരെ ഇനി കർത്താവിന്റെ പിന്നാലെ അല്ല, പകരം തങ്ങളുടെ പിന്നാലെ വലിച്ചെറിയും. തങ്ങളുടെ പിന്നാലെ, വ്യക്തികളുടെ പിന്നാലെ വലിച്ചടയ്ക്കാന്നുള്ളത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, തെറ്റിപ്പോകുന്ന ഒരു പോയിന്റ്. കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ഡ്രോണ് ബ്ലോക്ക് ചെയ്യുക, സന്ദേശം കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഉൽപ്പത്തിയിലെ സന്ദേശം കൊണ്ടാണല്ലോ ആദ്യത്തെ അവയെയും ബ്ലോക്ക് ചെയ്തത്, അവരെ പുറത്താക്കിയത്. അപ്പോ അപ്പസ്തോല പ്രവൃത്തി നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവൃത്തി 20 അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 20 ധാരാളം കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോ ധാരാളം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാറുണ്ട്. അവിടെ 20:21 പറയാണ്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലെ വിശ്വാസവും യഹൂദന്മാർക്ക് യവനന്മാർക്ക് സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോ സുവിശേഷത്തിന്റെ 2 പാർട്ടുകൾ പറഞ്ഞു. ഒന്ന്, ആദ്യത്തത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, അതായത് നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരണം, ദൈവത്തിലേക്ക് തിരിയണം. പക്ഷെ അതിന് വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് അവിടെ എത്താൻ കഴിയും. അപ്പൊ ഈ 2 പാർട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹം, ക്രിസ്തീയ സമൂഹത്തിൽ ആദ്യത്തെ പാർട്ട് കാണാനില്ല. ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ കാണുന്നുള്ളൂ. എന്നിട്ട് ക്രിസ്തുവിൽ ആരാധിച്ച് ആരാധിച്ച് അവസാനിക്കുകയാണ്. വീണുപോയതിന്റെ, പിശാചാരെ കീഴ്പ്പെടുത്തിയതിന്റെ സൈനാണ് കാണുന്നത്. ഇനി അദ്ദേഹം പറയുകയാണ് അതിന് 25 എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എന്റെ മുഖം നിങ്ങൾ ആ രീതിയിൽ കാണുകയില്ല എന്ന് ഞാൻ അറിയും. അപ്പൊ നിങ്ങളുടെ ഈ തരത്തെ പ്രസംഗിച്ചേ ദൈവരാജ്യം. അപ്പൊ തന്നെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം തൊട്ടുമുള്ള വചനം ഉണ്ടല്ലോ, അപ്പൊ ദൈവരാജ്യം പ്രസംഗിച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വാസം വരും. പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വാസം പ്രസംഗിച്ചാൽ ദൈവരാജ്യം വരണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മൾ വ്യത്യാസമുള്ളതാണ്. ദൈവരാജ്യം പ്രസംഗിച്ചാൽ യേശുക്രിസ്തു വന്നിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ദൈവരാജ്യം ഞാൻ പ്രസംഗിച്ചു എന്നിട്ട് പറയണം, അതുകൊണ്ട് ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല. ഞാൻ ഇന്ന ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചുള്ളൂ. ദൈവരാജ്യം പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ആലോചന മുഴുവനുമായിട്ട് പറയുന്നതാണ്. ഇനി താഴെ പറയുകയാണ്, ഒരു സൂക്ഷിക്കുക എന്നുള്ളൊരു വാണിയും കൊടുത്തിട്ട് പറയുകയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ എന്തോ അപകടം സംഭവിക്കും. അവിടെ പറയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇപ്പൊ എന്തിനാണ് ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുന്നത്? കർത്താവ് എന്നിലൂടെ ചെയ്യുന്നത് ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുകയാണ്. ആട്ടിൻകൂട്ടത്തിന് വാണിംഗ് കൊടുക്കുക, ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുകയാണ്. അപ്പോ ഈ വചനത്തിലൂടെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുകയാണ്. അപ്പോ ഈ ഒരു തലം നാം മനസ്സിലാക്കുക. അപ്പൊ സൂക്ഷിച്ചുകൊള്ളുവിൻ, അപ്പൊ വാണിംഗ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് കാര്യം? അദ്ദേഹം പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഞാൻ പോയ ശേഷം ആദ്യ തലമുറ മനോഹരമായി പോയി, പക്ഷെ അതിനുശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. അവരെന്ത് ചെയ്യും? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാതെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന്. വിപരീത ഉപദേശം, ബൈബിളിൽ പറയുന്ന ഉപദേശം അല്ല, വിപരീത ഉപദേശം. എന്തിനു വേണ്ടിയാണ്? അവരുടെ പിന്നാലെ വലിക്കണം. ക്രിസ്തുവിന്റെ പിന്നാലെ അല്ല, ഇനി അവരുടെ പിന്നാലെ കൊണ്ടു. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, ചർച്ചയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്, ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. വിപരീത ഉപദേശം ബൈബിളിൽ ഇല്ല, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. അതാണ് നിങ്ങൾ കാണുന്ന ഈ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാ ആദ്യത്തെ പോയിന്റ്, ഇതിലൂടെ കാണാം ഈ ഒരു പോയിന്റിൽ സംഭവിക്കുന്ന കാര്യം. വിപരീത ഉപദേശം പ്രസ്താവിക്കുക. ആ വിപരീത ഉപദേശം എന്തെന്നറിയാമോ? നമ്മളെ ദൈവ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. ദൈവ ഇഷ്ടത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു വരും. ദൈവ ഇഷ്ടം എന്താണ്? ഇതാ ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് 1:21. 1:21 ആ ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനിലൂടെ ഭൂമിയെ വാഴണം, അങ്ങനെയുള്ളവരാണ് ദൈവപുത്രൻ. അങ്ങനെ ദൈവപുത്രന്മാരെ നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ദൈവ ഇഷ്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ വിശുദ്ധീകരണം നടക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പോ ദൈവ ഇഷ്ടം എന്തിനു വേണ്ടിയാണ്? ഇതാ ദൈവപുത്രന്മാരെ കാണുവാൻ വേണ്ടിയാണ്, ദൈവപുത്രന്മാരെ കാണുക. ഇതുകൊണ്ട് യേശയ്യാ 53:10 നമ്മൾ നേരത്തെ പഠിച്ചല്ലോ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം. അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തകർത്തിട്ടുള്ള യുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, പ്രസാദം തോന്നി. എന്തിനാണ്? അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് യഹോവ സന്തതിയെ കാണുവാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന് യഹോവയുടെ ഇഷ്ടം യേശുവിന്റെ കയ്യാൽ സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവപുത്രന്മാരെ കാണുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഡീവിയേറ്റ് അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചോ. അപ്പോ യോഹന്നെ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് നാം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. അധികാരമേ കൊടുത്തിട്ടുള്ളൂ, ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ദൈവ ഇഷ്ടത്തെ നമ്മളെ വ്യതിചലിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? വിപരീത ഉപദേശം, ബൈബിളിൽ ഇല്ലാത്തൊരു ഉപദേശം അത് അങ്ങ് പ്രഖ്യാപിക്കും. എന്താണ് ബൈബിളിൽ ഇല്ലാത്തൊരു ഉപദേശം? ഇതാ അന്ന് ശിഷ്യന്മാര് പ്രസംഗിച്ചു നടന്നത് ദൈവരാജ്യമാണ്. അപ്പോൾ തന്നെ അന്ന് യഹൂദന്മാര് യേശുവാണ് മിശിഹ എന്ന് വിശ്വസിക്കുന്നില്ലായിരുന്നു. അവര് യേശുവാണ് മിശിഹ, അല്ലെങ്കിൽ യേശുവാണ് ക്രിസ്തു, യേശുവാണ് ദൈവപുത്രൻ എന്ന് അവര് പ്രസംഗിച്ചും ഉറപ്പിച്ചും പോകുന്നു ദൈവരാജ്യം പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ അവരുടെ മോട്ടോ എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ ഇടയിൽ യേശു തന്നെയാണ് മിശിഹ, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പ്രസംഗിച്ച് നടന്നു അന്ന്. പക്ഷേ തുടർന്നത് വന്നപ്പോ അതങ്ങ് മാറിയിട്ട് യേശുവാണ് ദൈവം എന്ന് പ്രസംഗത്തം പോയി. വിപരീത ഉപദേശമായി, യേശുവാണ് ദൈവമെന്നായി. ദൈവത്തിൽ യേശു ഉണ്ട്, സംഭവം ശരിയാണ്. കാരണം ദൈവം തലയാണെങ്കിൽ യേശു ഗോണിയാണ്, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് ബൈബിളാണ്. അപ്പോ ആ ഒരു സംഭവത്തെ വിട്ടിട്ട്, അന്നത്തെ ഉപദേശത്തെ വിട്ടിട്ട് വേറൊരു ഉപദേശം, മനുഷ്യർക്ക് ആർക്കും തെറ്റ് തോന്നത്തില്ല, അതിനെ കുറിച്ച് പറയുമ്പോ അയ്യോ അതിനെ പറയില്ലേ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഈ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയുന്നില്ല. വിപരീത ഉപദേശം. ഇത് മനുഷ്യന് പറ്റത്തെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ തന്ത്രങ്ങളിലൂടെയാണ് മനുഷ്യനെ പിടിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. തന്ത്രങ്ങളിലൂടെ പിടിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഭക്തിയായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലെത്തത്തില്ല, ഡെസ്റ്റിനേഷനിൽ എത്തത്തില്ല. ഭക്തിയായിട്ടൊക്കെ നമുക്ക് തോന്നും, ലക്ഷ്യത്തിലെത്തത്തില്ല. ദൈവരാജ്യം അവകാശമാക്കുന്നതിലേക്ക് വരത്തില്ല. കർത്താവെ കർത്താവ് എന്നുള്ള വിളിയൊക്കെ ഉണ്ടാകും, പക്ഷെ കർത്താവ് പറയും എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിച്ചവരൊന്നും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവരാൾ സ്വർഗരാജ്യത്തിൽ കയറും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. അത് പിശാചിന്റെ ഒരു ചതിയുടെ ഒരു വഴിയാണ്. ഇതുകൊണ്ട് കർത്താവിന് പറഞ്ഞത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരും ഏതും തന്നെ നിങ്ങളെ ചതിക്കരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് നോക്കാം ഒന്നാമത്തെ തെറ്റിപ്പോയ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പിന്നാലെ വലിച്ചഴക്കാൻ. അതാണ് പിശാചിന്റെ തന്ത്രമാണ്, മനുഷ്യനെ സ്വയത്തിലേക്ക് കൊണ്ടുവരിക. ഇതാ മനുഷ്യന്റെ പിന്നാലെ വലിച്ചഴക്കാൻ വിപരീത ഉപദേശങ്ങൾ പ്രഖ്യാപിക്കാം. അപ്പോ ഈ ജനത്തെ തെറ്റിക്കണമെങ്കിൽ ഇവര് ചിന്തിക്കുന്ന എന്തെങ്കിലും ഇട്ടു കൊടുക്കണമല്ലോ. അപ്പോ ആ രീതിയിലെ സന്ദേശങ്ങൾ കയറി വന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു എന്നല്ല, നമ്മൾ യേശുവിനെ കർത്താവായി അംഗീകരിക്കണം. നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മൾ യേശു എന്റെ കർത്താവാണ്, എന്നെ സംബന്ധിച്ച് യേശു എന്റെ ഗുരുനാഥനാണ്, എന്റെ നായകനാണ്, എന്റെ രക്ഷകനാണ്. പക്ഷെ എനിക്ക് യേശുവിന്റെ മുകളിൽ ഒരേ ഒരാളെ ഉള്ളൂ, പിതാവായ ദൈവം. എന്നാൽ ഇതാ ആ യേശുവിനെ തന്നെ ആ പിതാവായ ദൈവമാക്കി മാറ്റത്തക്ക രീതിയിലെ ഒരു സന്ദേശം കയറി വന്നപ്പോ ഈ ആത്മമണ്ഡലത്തിലെ ചിന്തകൾ അറിയാത്ത ജനം അതിൽ വീണുപോയി. ജനം വീണുപോയി. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന വ്യക്തിത്വങ്ങൾ കയറി വന്നു. അപ്പൊ പ്രിയ, അത് പൗലോസപ്പസ്തോലം പ്രവചിച്ചതാണ് എന്ന് നമ്മൾ ഓർക്കണം. അന്നത്തെ ആളുകൾ, അന്ന് ദൈവത്തിന്റെ ദാസന്മാര് യേശുവിനെ ദൈവമായി പ്രസംഗിച്ച് നടന്നില്ല, യേശുവിനെ മിശിഹയായി ദൈവപുത്രനായാണ് അവർ പ്രസംഗിച്ചത്. നമുക്ക് ബൈബിൾ ആണല്ലോ ആധാരം, അല്ലേ? ബൈബിൾ അല്ലേ ആധാരം? അപ്പോ അനാവശ്യമായ പദ്ധതിയിലേക്ക് പോയി ദൈവവചനത്തോട് കൂട്ടണമോ? ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളത്തെ സന്ദേശത്തിന് അതിന്റെ അപകടം ഞാൻ പറഞ്ഞു വചനത്തിൽ പറയും. അപ്പോ അനാവശ്യമായി ദൈവവചനത്തോട് കൂട്ടാൻ പോകരുത്, അത് വമ്പൻ അപകടം. ഗ്ലോറി. അപ്പോ അന്ന് ശിഷ്യന്മാര് യേശു പിതാവായ ദൈവം ഒക്കെ പറഞ്ഞൊരു കാര്യം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നാണ്. പിതാവിന്റെ അശരീരി വന്നത് സ്നാനപ്പെട്ടപ്പോ മറുരൂപമലയിൽ എക്കെ അശരീരി വന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ ദൈവപുത്രൻ എന്നാണ് പിതാവ് പറയുന്നത്. ഇനി പിതാവിനേക്കാളും വലിയ പിതാക്കന്മാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി യേശു പിതാവ് പറഞ്ഞാലും അപ്പുറം നമ്മൾ പറയാനേ. അപ്പോ ശ്രദ്ധിച്ചാണ്, ഇതൊക്കെ ബൈബിൾ ഉള്ളതാണ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പഴയ സന്ദേശങ്ങൾ പോയി കേൾക്കുക. www.kingdommessage.com എന്ന വെബ്സൈറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പിന്നെ യേശു പറഞ്ഞത് ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു, യഹൂദന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യോഹന്നാൻ 10. അപ്പൊ യേശു പറഞ്ഞത് ദൈവപുത്രൻ എന്നാണ്. നമ്മളോട് യേശുവിനെ വിശ്വസിക്കാൻ പറഞ്ഞത് യേശുവിനെ കർത്താവായി വിശ്വസിക്കാനല്ല, അല്ലെങ്കിൽ ദൈവമായി വിശ്വസിക്കാനല്ല. ബൈബിളില് നിങ്ങള് അങ്ങനെ എനിക്ക് കാണിച്ചു തരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഞാൻ അത് വിശ്വസിക്കാം. യേശുവിനെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കാം. യേശു പറഞ്ഞു ഞാനാണ് ദൈവം. ഇതൊന്നും ബൈബിളിലില്ല. അന്ന് അവർ പറഞ്ഞത് പിതാവായ ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് യേശു പറഞ്ഞു യോഹന്നാൻ 15:3. ഇനിയിപ്പോ യേശുവിനോട് അതിന് തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ യേശുവിനോട് തർക്കിക്ക. ഇനി അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ബൈബിളിനോട് കൂട്ടി പ്രിയ സഹോദരങ്ങളെ അപകടത്തിൽ ചെന്ന് വീഴരുത്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് അറിവില്ലാതെ മറ്റുള്ളവർ കൂട്ടിയെന്ന് നമ്മൾ ഏറ്റെടുത്തു, പക്ഷെ ഇനി അത് പോകരുത്. അറിഞ്ഞിട്ടും നമ്മളത് നിന്നാൽ അപകടവുമാണ്, അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം ഇത് തെളിയിക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളം കോരി, ഒരു പ്രയോജനമില്ല. വെള്ളം കോരി താഴേക്ക് വെച്ചിട്ട് എന്താ കാര്യമുള്ള? യേശുവാണ് ദൈവം എന്ന് തെളിയിക്കാൻ ബൈബിൾ നമ്മൾ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടോ? ഏയ് മെത്രാനെ, അച്ഛനെ, പാസ്റ്ററെ, ചോദിക്കുക, യേശുവാണ് ദൈവം എന്ന് തെളിയിക്കാൻ ബൈബിൾ നിങ്ങൾ ആവശ്യപ്പെട്ടു. പെട്ടോ ഇല്ലയോ? പിന്നെ എന്തിനായി വെറുതെ വെള്ളം കോരാൻ പോ? വെള്ളം കോരി നിലത്തൊഴിക്കുക. പകരം യേശുവാണ് കർത്താവെന്ന് വിശ്വസിക്കാൻ ദൈവത്തിന് വചനം പറഞ്ഞു, ശരിയല്ലേ? അത് ചെയ്താൽ പോരെ? എന്തിനാ ബൈബിളിനോട് കൂട്ടാൻ പോകുന്നത്? അപകടം അറിഞ്ഞിട്ടും കൂട്ടാൻ നിന്നാൽ അപകടം. സഹോദരങ്ങളെ അതിലേക്ക് പോകരുത്. അപ്പോ ഇതാ ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് അതുമായിട്ട് ബന്ധത്തിൽ ആ ഒരു പോയിന്റ് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതാ അന്ന് എന്താണ് അവര് പ്രസംഗിച്ചത്? അപോസ്തല പ്രവൃത്തി 17:3 നമുക്ക് കാണാൻ പറ്റും. അന്ന് അപ്പോസ്തലന്മാർ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടോ അപ്പോസ്തലന്മാരുടെ സുവിശേഷ വേദികളില് ഇതാ അവര് നടന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 17:2 വായിക്കാം. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി.
എന്തിനാധാരമാക്കി? തിരുവെഴുത്ത് സമ്പ്രദായമല്ല, തിരുവെഴുത്തിനെ ആധാരമാക്കി അവരോട് വാദിച്ചു.
ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽ ജയിൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു, ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഈ യേശു തന്നെ ദൈവം എന്ന് തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു.
അങ്ങനെയാണോ?
അല്ലല്ലോ. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു. ബൈബിള് പറയാത്ത കാര്യത്തിന് എന്തിനാണ് നമ്മൾ വെറുതെ വെള്ളം കുരിക്കളയുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രാവിലെ വരെ വൈകിട്ട് വരെ ജോലി എടുത്ത് ഒരു പ്രയോജനമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാൻ നിൽക്കില്ല. ഇന്ന് ഒരു ടീം ഇത് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. യേശുവാണ് ദൈവം. എന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ യാതൊരു ആവശ്യമില്ല, ഈ സമയം വെറുതെ കളയല്ലേ, ഒരു ഗുണമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ പോകല്ലേ. ബൈബിൾ യേശു കർത്താവെന്ന് പറഞ്ഞാൽ നാം അത് വിശ്വസിക്കേ. കർത്താവെന്ന് പറഞ്ഞാൽ അവയെ അത് വിശ്വസിക്കാനായിട്ടടിയാണ്. അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഏ യേശു പറഞ്ഞല്ലോ, ഇതാ യഹൂദന്മാർ പറഞ്ഞല്ലോ, യോഹന്നാൻ 10:33 യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദോഷ നിമിത്തമല്ല, നീ മനുഷ്യനായിരിക്കാൻ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതിന് ഉത്തരം പറഞ്ഞു. അപ്പോ യഹൂദന്മാര് പറഞ്ഞു യേശു ദൈവമാണെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ. ഇതൊക്കെ തെളിയിക്കാൻ ഉപയോഗിക്കുന്ന വചനം ഇത്ര ബലഹീനമായി പോയോ? ഇത്ര ബലഹീനമായി പോയോ? അവിടെ താഴേക്ക് വായിക്കേ, യേശു എന്നാ പറയണേ, യേശു ആരാണ്, യേശു എന്നാ പറയണേ. ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്. താഴേക്ക് വരുമ്പോ യേശു പറയാണ്, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവദോഷം പറയുമ്പോ പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവരോട് നിങ്ങൾ പറയുന്നുവോ? അപ്പൊ യേശു പറഞ്ഞത് ഞാൻ ദൈവപുത്രൻ എന്നാണ്. അവിടെ യേശു ദൈവം എന്നല്ല യേശു പറഞ്ഞേ, പിതാവ് ദൈവം എന്നാ യേശു പറയുന്നത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ നിന്റെയും ഏകത്തിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ പോയി പഠിക്കും. ഏക സത്യദൈവമായ നിന്റെയും ആ ഏക സത്യദൈവത്തിൽ ആരും കൂടെ ഉണ്ട്? യേശു ഉണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ ആ പിതാവിന്റെ ശരീരമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ആ പിതാവ് തലയെ കാണാൻ പറ്റത്തില്ല, ആ കാണാൻ പറ്റാത്ത പിതാവിനെ വെളിപ്പെടുത്തുന്ന ശരീരമാണ്. പിതാവിന് ദൈവത്തെ ആരും എന്നാലും കണ്ടിട്ടില്ല. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഇപ്പൊ ഞാനും നിങ്ങൾ ചെയ്യണെന്തോ ആ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. തെറ്റിപ്പോയ സമൂഹത്തെ ബൈബിളിന്റെ വചനാടിസ്ഥാനം നേരെ കൊണ്ടുവരികയാണ്. അതൊക്കെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ വചനപ്രകാരം എവിടെയെങ്കിലും തെറ്റ് പറയുന്നെങ്കിൽ ഇതാ എന്നെ കറക്റ്റ് ചെയ്യുക. നിങ്ങൾ വെറുതെ അല്ല വചനം പറയണം. അപ്പൊ യേശു അവിടെ വ്യക്തതയോടെ പറയുന്നത് ഞാൻ ആരാണ്? ദൈവപുത്രനാണ്. ഞാനും പിതാവും വേറെ വേറെയാണ്, പക്ഷേ ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ വാക്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു പോകണം, മനസ്സിലാക്കി പോകണം. ഇതാ യേശു ക്രിസ്തു അദ്ദേഹം ഉദ്യോഗിച്ച പറഞ്ഞു, യേശു പറയുന്നത് ഞാനും പിതാവ് ഒന്നാകുന്നു. അതെ, ഭാര്യയും ഭർത്താവ് ഇതുപോലെ തന്നെ, അവരും ഒന്നാകുന്നു. ഇനി അവർ രണ്ടല്ല, അവരും ഒന്നാകുന്നു. എഹാദ് ഹെയ്സ് എന്ന വാക്കാണത്, യുണൈറ്റഡ് വൺ. ഹല്ലേലൂയ. ദാ അതിന്റെ യോഹന്നാൻ 10:28 പറയുമ്പോ, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകില്ല, ആരും അവ എന്റെ കയ്യിൽ പിടിച്ചു പറിക്കില്ല, കാരണം അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. അവ എല്ലാവരും വലിയവനാണ്. അപ്പൊ ഞാൻ വേറെ, പിതാവ് വേറെ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയാണ് പിതാവ് ഞാന്, എന്നിട്ട് പറയാണ് ഞങ്ങൾ ഒന്നാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒറ്റ വില്ലേ ഉള്ളൂ, ഒരൊറ്റ വില്ലേ ഉള്ളൂ. എങ്ങനെ ആയിരിക്കണം? ഇതുകൊണ്ടാണ് യേശു പറയുന്നത് എന്റെ പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇതൊന്നും തെളിയിക്കാൻ, ഇതിനി അങ്ങനെ ഏതാ എന്തെങ്കിലും അവിടെ പറയും, ഇതൊന്നും തെളിയിക്കാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇതല്ല നമ്മുടെ ജോലി. ഈ ബലഹീനമായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മനുഷ്യരുടെ മുമ്പിൽ വിളമ്പി, മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ വിളമ്പി നമ്മളെ തന്നെ നശിപ്പിക്കല്ലേ. അന്ന് ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത് അത് നമ്മൾ അനുസരിച്ച് ലക്ഷ്യത്തിലെത്താൻ നോക്കുക. ഇത് ലക്ഷ്യത്തെ കുറിച്ച് ജനത്തിന് അറിയത്തില്ല. ലക്ഷ്യത്തിലെത്താൻ നോക്കുക. ആവശ്യമില്ല നമ്മളോട് പറയാത്ത കാര്യങ്ങൾ യേശുവാണ് ദൈവം എന്ന് തെളിയിക്കാൻ ബൈബിളിലൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം യേശു മിശിഹയാണ്, കർത്താവാണ്, അത് നമ്മൾ തെളിയിക്കും. അത് നമ്മൾ ആദ്യം തെളിയണം, എന്നിട്ട് മറ്റുള്ളവർക്ക് തെളിയിക്കും. ബൈബിൾ പറഞ്ഞത് ചെയ്യേ, എഴുതാപ്പുറം ചെയ്ത് ബൈബിളിനോട് ഒന്ന് കൂട്ടല്ലേ. കലലു എന്റെ വചനത്തോടൊന്നും നീ കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കാൻ ഇടയാകുന്ന ദൈവത്തിന്റെ വചനം സദൃശ്യവാക്യം 30:6 പറയും. വെറുതെ എന്തിനാ വഴി കൊടുത്ത് അടിമേടിക്കും. കലലൂയ പറഞ്ഞത് പ്രസംഗിച്ചാ പോരെ, പറയാത്തത് പ്രസംഗിക്കണം. കലലൂയ ഞാൻ പോയ ശേഷം ചെന്നായ്ക്കൾ വന്നിട്ട് വിപരീത ഉപദേശം പറയും, ബൈബിളിൽ പറയാത്തത് പറയും. അത് പറയേണ്ട ഉദ്ദേശം എന്താ? അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ടുള്ള കഴിയും. അവര് നിങ്ങൾ എന്ത് ചെയ്യും? അവര് നിങ്ങളെ തെറ്റിക്കും. ഡീവിയേറ്റഡ് ഫ്രം ദി വിൽ ഓഫ് ഗോഡ്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് തെറ്റിച്ചളയും. അതായത് യാത്ര ചെയ്യേണ്ട ദൈവരാജ്യത്തിലേക്കാണ്, ആ യാത്ര ചെയ്യേണ്ട ദൈവരാജ്യത്തിലേക്കാണ്, ആ ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര അവിടെ തെറ്റിച്ച് കളയുവാനായിട്ട് കഴിയും. അതാ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയെ അവർ തെറ്റിച്ച് കളയും. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര, ദുബായ് എന്നുള്ളത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് വെച്ചതേ ഉള്ളൂ. ദൈവരാജ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര, അത് തെറ്റിച്ച് കളയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ പ്രസംഗം ഒന്നാണ്, ജീസസ് ഈസ് ഗോഡ്, വർഷിപ്പ് ഹിം. സഹോദരങ്ങളെ, എവിടെയാണ് ഈ ബൈബിളിൽ നിന്ന് കാണിച്ചത് യേശു പറഞ്ഞതായിട്ട്? എവിടെയാണിത്? നമ്മൾ ബൈബിളിൽ ഇല്ലാത്ത ഉപദേശം ജനത്തെ പഠിപ്പിക്കുന്നതിനാ. നമ്മൾ തെറ്റ് പഠിച്ചു, കാരണം ഇത് തലമുറ തലമുറയായി പഠിപ്പിച്ചു വന്ന സംഭവം. ഇവരീത് ഉപദേശം പ്രസംഗിക്കുന്ന പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകും, കാരണം പിശാചിന്റെ കോട്ടകളെ അടിച്ച് തകർക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചെയ്യുന്നത്. ദൈവ ഇഷ്ടത്തിൽ നിന്ന് ജനത്തെ തെറ്റിച്ചു കളഞ്ഞു, എന്നിട്ട് യേശുവിന്റെ നാമത്തിന്റെ ഒരു ആരാധന. ഈ ബൈബിളിൽ യേശു എവിടെയാ അത് പറഞ്ഞേക്കണം? പകരം യേശു പറഞ്ഞത് ഫോളോ മീ, ഇറ്റ്സ് എ ജേണി, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിച്ച് നിങ്ങളെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക, പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക. ഇതല്ലേ പറഞ്ഞത്? ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാം. പകരം യേശുവിനെ ദൈവമായിട്ട് പറഞ്ഞ് യേശുവിനെ ആരാധിക്കാൻ ഈ പുസ്തകത്തിൽ എവിടെയാണ് നമ്മളോട് പറഞ്ഞത്? ക്രിസ്ത്യാനികളെ, സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ, സാധാ വിശ്വാസിയോടല്ല, ദൈവദാസന്മാരോടാണ് ഈ ചോദ്യം. എന്റെ ജനത്തെ തെറ്റിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ? ദൈവത്തോട് നിങ്ങൾ എന്തു മറുപടി പറയുന്നേ? അവരെ ലക്ഷ്യത്തിലേക്ക് നടത്തേണ്ട ഇടയന്മാർ അവരെ തെറ്റിച്ചു, അവരെ ചതറിച്ചു, അവരെ ജാതീയമായ തലത്തിൽ നിലനിർത്തി, അവർ ലക്ഷ്യത്തിലെത്തുന്നില്ല. അവർ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, എന്നാൽ ദൈവം ഇഷ്ടമാണെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് മത്തായി 7:21 പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, യേശു പറയാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്, അവരാണ് അവകാശമാകുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവവേല ശ്രേഷ്ഠമേറിയ വേലയാണ്. അത് പോക്കറ്റ് വിറപ്പിക്കാനും ഫേമസ് ആകാനുള്ളതല്ല, ജനത്തെ നീതിയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ നടത്തുവാനുള്ളതാണ്. ബൈബിളിലുള്ളത് പ്രസംഗിക്കേ, ഇവരൊന്നും കൂട്ടിച്ചേർക്കാൻ പോകരുത്. കൂട്ടിച്ചേർത്തുവെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഭജനപ്രകാരം മനസ്സിലായ അന്ന് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ബൈബിളിലൂടെ തെളിയിക്കാൻ പറ്റും യേശുവാണ് ദൈവം എന്ന് തെളിയിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഇതാ ആരാധന തുടങ്ങുവാൻ യേശു ആവശ്യപ്പെട്ടു. യേശു വന്നത് അതിനു വേണ്ടിയാണോ? ഓ, സ്വർഗത്തിലിരുന്ന് ആരാധന വളരെ കുറവാണ്, ഭൂമിയിലേക്ക് വന്നിട്ട് ജനത്തോട് പറയണം ഇതാ ആരാധന വളരെ കുറവാണ്, നിങ്ങൾ ധാരാളമായിട്ട് എന്നെ ആരാധിക്കും, ഇങ്ങനെ വല്ലതാണ് യേശു പറഞ്ഞത്? അത് പറഞ്ഞ ഒരാളുണ്ട്, എനിക്കറിയാം, പിശാജ് യേശുവിനോട് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് തരാം, എന്നെ ആരാധിച്ചാ ആരാധിച്ചാ കിട്ടും എന്നായിരുന്നു അവന്റെ സന്ദേശം. ഇതാണോ കർത്താവ് നമ്മോട് പറഞ്ഞത്? ആളെ കൂട്ടാനല്ല നമ്മളെ വെച്ചിരിക്കുന്നത്, ആളുകളെ നീതിയുടെ മാർഗത്തിൽ നയിക്കണമെന്നാണ്. ഇന്ന് കുഞ്ഞെ, സഹോദര സഹോദരി, ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന വളരെ ഉണ്ടാവും. നാളെ ഈ ശ്വാസം തീരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഇവർ ഒരാൾ പോലും കാണത്തില്ല. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. തെറ്റുപഠിപ്പിക്കരുത്, നേരായി പഠിപ്പിക്കും. ഈ പറയുന്ന തെറ്റുണ്ടെങ്കിൽ വചനപ്രകാരം ചൂണ്ടിക്കാണിക്കും. അവിടെ എഴുതിയിരിക്കുന്നു ബാക്കി ബാക്കി ഒന്ന് രണ്ട് ബാക്കി ഇഷ്ടമാതിര വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ് അന്നത്തെ ആരാണ് പറഞ്ഞത്, അന്നത്തെ ദേവദാസന്മാര് പറഞ്ഞത്. പതിനൊന്നിന് 3 അവിടെ പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മൾ പറയുന്നു ഇന്ന് പറയും യേശു ക്രിസ്തു ദൈവം. ബൈബിളും നമ്മളുമായിട്ട് എന്തോ പൊരുത്തക്കേട്. ശ്രദ്ധിച്ചേ, ദൈവത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ യേശു ക്രിസ്തു ഉണ്ട്. പക്ഷെ ബൈബിൾ പറയുന്ന ആൾക്ക് എത്രയോടെ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കുക. തഫസ്കോർന്ന് 11 3 വാക്യം പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള വീണ്ടും പറയാണ്. അവിടെ പറയാണ് അന്നത്തെ സന്ദേശമാണ് ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ബൈബിള് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ബൈബിള് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പിടിച്ച് ദൈവമാക്കാൻ ആർക്കാ ധൈര്യം? ബൈബിളിനോട് എന്തിനാ എതിർക്കാൻ പോണേ? കുഞ്ഞെ നീ വീഴുക തന്നെയേ ഉള്ളൂ, എതിർക്കരുത്. ക്രിസ്തു ഏത് ലെവലിൽ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തോ അതേ ലെവലിൽ ക്രിസ്തുവിനെ നമ്മൾ പ്രസന്റ് ചെയ്യുക. പിതാവ് ഏത് നില ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തോ അതേ നിലയിൽ ക്രിസ്തുവിനെ നമ്മൾ പ്രസന്റ് ചെയ്യുക. കൂട്ടുകയും ചേർന്ന് കുറയ്ക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ദൈവത്തിന്റെ വചനമാണ് തർക്കിക്കുന്നവർ വചനത്തോട് തർക്കിക്കും. ക്രിസ്തുവിന്റെ തലയാണോ ദൈവം, ക്രിസ്തുവാണോ ദൈവം, ആരാ ദൈവം എന്ന് ബൈബിള് പറയുന്നു. വ്യക്തതയോടെ ബൈബിൾ എന്താ പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകരുത്, താഴേക്ക് പോകരുത്. വചനത്തിൽ അടിസ്ഥാനമിടുക. എന്റെ വചനം നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. കൂട്ടാൻ പോകല്ലേ? മറ്റു ദൈവദാസനെ പ്രസാദിപ്പിക്കാൻ ഞാൻ ആ ദൈവത്തോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ഒരു കാര്യമില്ല കുഞ്ഞെ, ആ ദൈവദാസനും പോവും, കുഞ്ഞെ നീയും പോവും. ദൈവം ഇഷ്ടം ചെയ്തവൻ എന്നേക്കും നടന്നു. ബി ബോൾ, ഹല്ലേലൂയ. ഇനി നമ്മളോട് യേശുവിനെ ആരായിട്ട് ചേരുകയാണോ പറഞ്ഞു? ദൈവമായിട്ടാ അല്ല, കർത്താവായി. നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന നമ്മുടെ തലയായി അത് സ്വീകരിക്കുക. ബൈബിൾ എന്താ പറഞ്ഞു ചെയ്യുക? റോമലേഖനം 10:9 രക്ഷിക്കപ്പെടുമ്പോ നമ്മൾ എന്താ പറഞ്ഞേ? ഇത് രക്ഷിക്കപ്പെടുമ്പോ യേശുവിനെ ദൈവമായിട്ട് മാറ്റി പറയുക. അങ്ങനെയല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വാക്കുകൊണ്ടായിട്ട് പറയുക. ദൈവത്തിന്റെ പാട്ടോടെ വേറെ ഉണ്ട്, ദൈവം കണ്ടോ വേറെ ഉണ്ട്, ദൈവത്തിന്റെ പാട്ട് വേറെ ഉണ്ട്. അവിടെ ദൈവം അവനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ച് കൃത്യം നേൽപ്പിച്ചു എന്ന് ഹൃദയം വിശ്വസിക്കുന്ന അതേ രക്ഷിക്കപ്പെടും. അപ്പൊ ദൈവമാണ് കർത്താവായ യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചത്. അപ്പൊ യേശുവിനെ പിടിച്ച ദൈവമാക്കിയ പിന്നെ എങ്ങനെയാ? അപ്പൊ ദൈവം പിന്നെ അവിടെ പോയി. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ പറഞ്ഞത് നിലകൊള്ളു, അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാൻ എന്തിനാ നമ്മൾ വടി കൊടുത്ത് അടിമേടിക്കാൻ പോകാൻ? നമ്മളത് ചെയ്യുമ്പോൾ എന്ത് സമയം അറിയാം? ജനത്തെ ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാറ്റുകയാണ്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് അവരെ മാറ്റുകയാണ്. എന്നാൽ പറയണം യേശുവാണ് ദൈവം, യേശുവാണ് ദൈവം. ഇനി യേശുവിനെ ആരാധിച്ചാൽ മതി. ഇതല്ല ഇന്നത്തെ സന്ദേശം. ഈ ബൈബിളിൽ എവിടെ കിടങ്ങ, ഈ ബൈബിളിൽ എവിടെ കിടങ്ങ, ഇതാണ് ബൈബിളിലെ സന്ദേശം. ഓടി ഒളിക്കരുത്, ഓടി ഒളിച്ചാൽ നാളെ എന്നാ ചെയ്യും? ദൈവസം നിൽക്കണ്ടേ, ദൈവസം നിൽക്കണ്ടേ. ഇത് പിതാവായ ദൈവം കർത്താവായ യേശു ദൂതന്മാർ കേട്ടുകൊണ്ടിരിക്കുക. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്നോട് പറയുന്നത് ഇതാണ്, നിനക്കുള്ള സുപ്രധാന സമയം മാനസാന്തരപ്പെടുക. കഴിഞ്ഞ നാളുകളിൽ ഇതാ നാം കേട്ട പ്രസംഗപ്രകാരം നാം തെറ്റിപ്പോയി. ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റിപ്പോയി. പക്ഷെ ഇന്ന് കർത്താവിനോട് പറയുമ്പോൾ എന്റെ തെറ്റുകൾ, എന്റെ പഴയ പ്രസംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനും ഇന്ന് തന്നെയാ പറഞ്ഞു വേണമെന്ന്, യേശുവാണ് ദൈവം. പിതാവിനെ ഞാൻ ക്യാൻസൽ ചെയ്യായിരുന്നു, ദൈവ ഇഷ്ടത്തെ ക്യാൻസൽ ചെയ്യായിരുന്നു. അപ്പൊ ഈ സന്ദേശങ്ങൾ ഓരോ നിമിഷവും ഇതാ വച സത്യം എന്ന് പറയുമ്പോൾ സത്യങ്ങൾ സ്വതന്ത്രമാകണം. നാളെ ഇതിനും കൂടുതൽ സത്യങ്ങൾ അറിയും. ആരറിയിക്കും? ദൈവം അറിയിക്കും. അപ്പോ സംഘടനാ ബലോ അവരെന്നെ സപ്പോർട്ട് ചെയ്തു, ഇവരെന്നെ സപ്പോർട്ട് ചെയ്തു, അയാൾ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്കൊന്നും വരാനില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അത് എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ശരീരം വിട്ട കർത്താവ് കൂടി ആയിരിക്കുന്നു അത്യുത്തമമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ ദൈവത്തിന്റെ ശരീരമായി, ക്രിസ്തുവിലെ ഒരു അവയവമായി ദൈവത്തിന്റെ ചിന്തകളെ വെളിപ്പെടുത്തുക. അതുകൊണ്ട് ഇടത്തും വലത്തും നോക്കത്തില്ല. ലേവി പോലെയായിരിക്കണം നമ്മൾ. ലേവി ദൈവത്തിന്റെ കൽപ്പന കിട്ടിയപ്പോൾ ആരിന്റെ യഹോവയുടെ ഭാഗത്തെന്ന് പറഞ്ഞപ്പോ 11 ഗോത്രം വന്നില്ല, ലേവി ഗോത്രം മാത്രം വന്നു. വെട്ടാൻ പറഞ്ഞ വാളെടുത്ത്, വാളെടുത്ത് വെട്ടി. സഹോദരന്മാരെന്നോ അപ്പനെന്നോ അമ്മയെന്നോ ഒന്നും നോക്കാതെ വെട്ടി. ദൈവവചനം പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ പുരോഹിതന്മാർ. Be bold. Hallelujah. നമ്മൾ പറഞ്ഞത് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ, ദൈവം അവനെ മരിച്ചത് ഉയർത്തെഴുന്നേൽപ്പിച്ചു, അത് യേശുവിനെ ദൈവമായി സ്വീകരിക്കാനാണ്. ഞാൻ തെറ്റാണെങ്കിൽ എന്നെ ബൈബിൾ പ്രകാരം തിരുത്തണം. അതിനുള്ള എപ്പോഴും തിരുത്തപ്പെടാൻ തയ്യാറുള്ള ഒരു മനസ്സുമായിട്ടാണ് ഞങ്ങൾ മുന്നിൽ തന്നെ. കാരണം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ ദൈവത്തിന്റെ വചനം നമ്മൾ കൽപ്പിച്ചിരിക്കും. മനസ്സുബുദ്ധികൾ എപ്പോഴാ സത്യം അറിയുന്നത്? സത്യം അറിയുമ്പോഴും കടുകട്ടി പിടിച്ചോണ്ട് ഞങ്ങൾ പറഞ്ഞ അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല, അവനൊരു നാശം കൊയ്യാനായിട്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ വീണ്ടും കൂടി വായിക്കാം. ഫസ്റ്റ് ജോൺ അതിന്റെ 4:15, ഈ ക്രിസ്തുവാണ് ദൈവപുത്രൻ. അവിടെ പറയാണ് യേശുവിനെ നമ്മൾ എന്താരായിട്ട് സ്വീകരിക്കണം? ദൈവമായിട്ടല്ല, ദൈവപുത്രനായിട്ട്. ആര്യ പറഞ്ഞതുപോലെ, പിതാവ് പറഞ്ഞതുപോലെ, കർത്താവായ യേശു പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവിടെ പറയുന്നു യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ, അതായത് യേശു ദൈവം എന്ന് സ്വീകരിക്കുന്നവനല്ല, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ. ബൈബിൾ ക്രിസ്ത്യൻ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഇനി വേറെ ആക്യം തപ്പിപ്പോവാണ്. മൂന്നാല് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. ഇതാ സന്ദേശം അറിയാത്ത വ്യക്തികൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, അവരെ പിശാചി മോദരെടുത്തതാ. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സന്ദേശം. ഇവിടെ പറയാണ് യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നതിന് ദൈവം അവൻ ദൈവത്തിനെ വസിക്കുന്നു. അപ്പൊ യേശുവിനെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കാനാ പറയുന്നത് നമ്മളോട്. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓടാൻ പോകരുത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മളെ തെറ്റിച്ച് കളഞ്ഞ എവിടെയാണെന്നറിയാമോ? ഈ ഒരു പോയിന്റിൽ ഇതാ നമ്മളെ തെറ്റിച്ച് കളഞ്ഞ ദൈവ ഇഷ്ടത്തിൽ നിന്നാണ് നമ്മളെ തെറ്റിച്ച് കളഞ്ഞത്. വിൽ ഓഫ് ഗോഡ്. പക്ഷെ വിൽ ഓഫ് ഗോഡ് നമ്മൾ തെറ്റിയാലും ഇന്ന് നമ്മൾ വിശ്വാസികളായിട്ട് തുടരുകയാണ്. സഹോദരനെ ശ്രദ്ധിച്ചേ, വിശ്വാസികളായിട്ട് തുടരുകയാണ്. അതുകൊണ്ടാണ്, പക്ഷെ ആ ഗ്രീൻ കണക്ഷൻ നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചേ, ആ ഗ്രീൻ കണക്ഷൻ പോയി, ഗ്രീൻ കണക്ഷൻ പോയി, ഇപ്പൊ യെല്ലോ ആയി, യെല്ലോയിൽ നിൽക്കുക. അപ്പൊ ഗ്രീനിൽ നിന്ന് യെല്ലോയിലേക്ക് വന്നു, നേരത്തെ റൈറ്റ് ട്രാക്ക് ആയിരുന്നു. ഇപ്പോ വിശ്വാസത്തിലുണ്ടോ? ഉണ്ട്. പക്ഷേ ദൈവഇഷ്ടം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് അടുത്ത വിഷയം. പിന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ ദൈവഇഷ്ടം ചെയ്യുന്നു. പിന്നെ എന്നാ ചെയ്യുന്നേ? ജീസസ് ഇസ് ഗോഡ്, വർഷിപ്പ് ഹിം, അവനെ ആരാധിക്കുക. ഇതല്ല ഈ പുസ്തകം പറയുന്നത്. യേശുവിനെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾ തുടങ്ങിയപ്പോ കേട്ടോ, ആദ്യം തന്നെ പാടിയ പാട്ട് പോലും, യേശുവേ അങ്ങയുടെ ആത്മാവിനാലും അങ്ങയുടെ രക്തത്താലും അങ്ങയുടെ വചനത്താലും എന്നെ കഴുകണ ശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ദൈവത്തിന്റെ വചനത്തെ നമുക്കത് കാണാൻ കഴിയും. ആരാധിക്കുന്നു വെളിപ്പാടും 5:5 നമുക്കത് കാണാൻ കഴിയും. സ്വർഗത്തിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, കുഞ്ഞാടിനെ ആരാധിക്കുന്നു. യേശു ക്രിസ്തു ഇതാ വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ തന്റെ നഗരദൂതന്മാരും ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചു. യോഹന്നാൻ സുവിശേഷം നമുക്ക് കാണാം, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ അതല്ല ഈ ബൈബിൾ പറയുന്ന സന്ദേശം. ക്രിസ്തു പറഞ്ഞ സന്ദേശമാണല്ല, ക്രിസ്തു പറഞ്ഞ സന്ദേശം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെന്താ അതിന്റെ അർത്ഥം? ദൈവം നമ്മളോടുകൂടെ താമസിക്കുവാൻ കടന്നു വരികയാണ്. അപ്പൻ വരുന്നു നിന്നോടുകൂടെ താമസിക്കാൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൻ എവിടെയാണ് താമസിക്കുന്നത്? നിന്റെ ഉള്ളിലാ താമസിക്കുന്നത്. നിന്നെ എന്തിനാ ഉണ്ടാക്കിയേ? യു ആർ എ ടെമ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ആരാധനയ മൂവിംഗ് ടെമ്പിൾ ഓഫ് ഗാഡ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹു ഈസ് മാൻ? ദ മൂവിംഗ് ടെമ്പിൾ ഓഫ് ഗാഡ്. പക്ഷെ നിന്റെ ഉള്ളിലെ ആലയം ശുദ്ധീകരിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. അല്ലാണ്ട് ആരാധിച്ച് ആരാധിച്ച് അവസാനിക്കുകയല്ല യേശുവിനെ. ഇതല്ല ഈ പുസ്തകത്തിലെ സന്ദേശം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല. കുറെ സുവിശേഷം ചെയ്തു, രോഗികളെ സോക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അഭിഷേകം പുറത്ത്. കർത്താവ് ഗെറ്റ് ഔട്ട്. എന്തിനാ ഈ വഴിക്ക് നമ്മൾ ഓടിപ്പോകുന്നത്? ഇതുകൊണ്ടാണ് സഭയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനരാകല്ലേ സഭയെ, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്നെ അത് തിരിച്ചറിയും. വീണ്ടും ജനിച്ചവരോടാ പറയുന്നത്. അപ്പൊ ദൈവ ഇഷ്ടം എന്നെ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് വലിയ ബുദ്ധിമുട്ടെത്തിക്കും. എഫേസ്യലേഖനം 5:5 വീണ്ടും ജനിച്ച സഭയോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇത് പിശാചി വളരുന്ന കാലമാണ്. അതുകൊണ്ട് നീ കിടന്ന് ഉറങ്ങിക്കിടക്കരുത്, നീ എഴുന്നേക്കണം. ഇതാ എഫേസ്യർ 5:15, ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ട് ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. അപ്പോ സഭയോട് പറയാണ്, രക്ഷിക്കപ്പെട്ട ജനത്തോട് പറയാണ്, വിശുദ്ധന്മാരോട് പറയാണ്, അജ്ഞാനികളായിട്ടല്ല നടക്കേണ്ടത്, ജ്ഞാനികളായിട്ട് നടക്കുക. എന്താണ് അജ്ഞാനികളായിട്ട് നടക്കുക? താഴെ എഴുതിയിരിക്കുകയാണ് അതിന്റെ പരിണാമ വാക്യം, ബുദ്ധിഹീനരാകാതെ. അപ്പോ വീണ്ടും ജനിച്ചോർത്ത് ബുദ്ധിഹീനരാകാം. കർത്താവിന്റെ ഇഷ്ടം എന്നാന്ന് ഗ്രഹിച്ചുകൊണ്ടു. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം എന്താ അത് ഗ്രഹിക്കുക. കർത്താവിന്റെ ഇഷ്ടം എന്താണ് എന്ന് ഗ്രഹിക്കുക. ആരോടാ പറയുന്നത്? സഭയോടാ പറയുന്നത്. ബുദ്ധിഹീനരാകരുത്. ഇത് തന്നെ യേശു പറഞ്ഞത്, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. സ്വർഗരാജ്യക്കാരുന്നു. എന്താണ് പിതാവിന്റെ ഇഷ്ടം? യേശു 53:10 നമ്മൾ കേട്ടു, ദൈവപുത്രന്മാരെ കാണണം, സന്തതിയെ കാണണം. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ആരാണ്? ദൈവാത്മാവാണ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. റോമ 8:14, യേശു 53:10 ദൈവത്തിന്റെ ഇഷ്ടം പറയുകയാണ്. അതാണ് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ ചെയ്യുന്നത്. യേശുവിന്റെ ആ അകൃത്യയാഗത്തെ ഓർക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ പ്രാണങ്ങൾ അകൃത്യയാഗവുമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും വേണം. ഇതാണ് കാലവെപ്പിച്ച് നടത്തുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടിയാ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം അവിടെ വെച്ച് സാധിച്ചില്ല, സാധിക്കാൻ വേണ്ടിയാണ് നടന്നത്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം അവിടെ നടന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇതാ നമ്മളിവിടെ ദൈവപുത്രന്മാർ വെളിപ്പെടണം. അതെങ്ങനെ വെളിപ്പെടും? ശുദ്ധീകരണത്തിലൂടെ മാത്രം വെളിപ്പെടുകയുള്ളൂ. എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും? യേശുവിനെ അനുഗമിക്കുന്നതിനോട് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ അനേക നിയമങ്ങൾ നമ്മൾ അനുസരിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഒരു ന്യായ പ്രമാണത്തിന്, ഒരു നിയമത്തിന് നമ്മൾ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. പകരം ആത്മാവിന്റെ പ്രമാണത്തിന്, പുതിയ സൃഷ്ടിയിലെ ആത്മാവിന്റെ പ്രമാണത്തിന് ശുദ്ധീകരിക്കാൻ കഴിയും. ആത്മാവിന് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ നിഗ്രഹിക്കുന്നതെങ്കിൽ നീ ജീവിക്കപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്താണ് ആ ദൈവ ഇഷ്ടം എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. ദൈവത്തിന് സന്തതിയെ കാണണം. പക്ഷേ കാൽവരി കുറിച്ച് സന്തതിയല്ല കിട്ടിയത്. കാൽവരി കുറിച്ച് എന്താ കിട്ടിയത്? ഒരു സ്ത്രീയാണ് കിട്ടിയത്. ആ സ്ത്രീയുടെ പേരാണ് സഭ. ഇതാണ് അപ്പസ്തോലപ്രവൃത്തി 20:28 പറയുന്നത്, തന്റെ രക്തത്താൽ നേടിയ സഭ. ഒരു മണവാൻ ഒരു മണവാട്ടിയെ കിട്ടിയാൽ പിന്നെ കുഞ്ഞുണ്ടാകുന്ന കാര്യം നമുക്കറിയാമല്ലോ. അവർ സ്നേഹം പങ്കിടുമ്പോൾ ശിശു ജനിക്കും. ഇതാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയെ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ. നമ്മുടെ ദൈവം നീതിയിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. അവൾ ഗർഭിണിയാണ്. അവളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഇഷ്ടമുണ്ടോ? ഒരാൺകുട്ടി അവളുടെ ഉള്ളിലുണ്ട്. ആ സന്തതിയെ കാരണം ആ ആൺകുട്ടിയുടെ തല ക്രിസ്തുവാണ്. ഉടനെ നമ്മൾ ഓരോരുത്തരുമാണ്. ആ ആൺകുട്ടി ജനിക്കുന്നത് തന്നെ 1:26 അലങ്കരിക്കാൻ വേണ്ടിയാണ്. സർവ്വലോകത്തെ ഇരുമ്പ് കോൽ കൊണ്ട് വായിരുന്ന ഒരാൺകുട്ടി അവിടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇതാണ് ദൈവ ഇഷ്ടം. 1:26 നമുക്ക് നമ്മുടെ സ്വന്തം സാധനം സ്വരൂപത്തിൽ മനുഷ്യരുണ്ടാക്കി അവർ ഭൂമിയെ വാഴട്ടെ. സർവ്വലോകത്തെയും വാഴുന്ന യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ സർവ്വലോകത്തെയും വാഴുന്ന ഒരു തലം. യേശു നമ്മുടെ കർത്താവാ, യേശു നമ്മുടെ രക്ഷകനാ, യേശു നമ്മുടെ നായകനാ. യേശുവിന്റെ മുകളിൽ ഒരേ ഒരാളെ ഉള്ളൂ, പിതാവായ. ആ പിതാവായ ദൈവത്തെ മറക്കരുത്. ആ പിതാവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് യേശുവിലൂടെ. ഇതുപോലെയാണ് യേശു പറയുന്നത്, വഴി സത്യം ജീവനും ഞാനാവും എന്നിലൂടെ പിതാവിന്റെ അടുക്കൽ എത്താം. അവൻ 14:6. അപ്പോ യേശുവിനെ പിടിച്ച് പിതാവാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പിതാവിന്റെ അടുക്കൽ എത്തുക? യേശുവിൽ സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ ഫിനിഷ്, യാത്ര തീർന്നു. ദൈവത്തിന്റെ ഹെബ്രായ 7:25 പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. താൻ മുഖാന്തരം ദൈവത്തോടടുക്കണം. അപ്പൊ തന്നെ പിടിച്ച് ദൈവമാക്കിയ പിന്നെ നമ്മൾ അങ്ങനെ ദൈവത്തോടടുക്കുന്നത്. ബൈബിൾ അനേക വചനങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും നമ്മുടെ വിശ്വാസം കൊണ്ട്. നമ്മുടെ വിശ്വാസം കൊണ്ട് വെളിപ്പാട് പുസ്തകം പറയുന്നു, തന്റെ രക്തത്താൽ സകല വംശത്തിലും ഭാഷകളിലും ഉള്ളവരെ പിതാവിനായി ദൈവത്തിനായി വിലക്കുവാണ്. അപ്പൊ ദൈവത്തിനായി യേശു വിലക്ക് വാങ്ങിയെങ്കിൽ, യേശു തന്നെ ദൈവമാണെങ്കിൽ പിന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. യേശു പറയുന്നത്, എന്നിലൂടെ നിനക്ക് പിതാവിന്റെ അടുക്കലെത്താം. ഞാനാണ് വഴി, ഞാനാണ് വാതില്. ഫോളോ മീ, എന്നെ അനുഗമിക്കേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആരാധിച്ചോണ്ടിരിക്കുകയല്ല. ശിശുമാർ നീ പണിയല്ല ചെയ്യുന്നത്. അവർ പറയും, ഞങ്ങൾ പിന്തുടരുന്നവരെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമയുടെ ബിരുദനായി ഞങ്ങൾ ആക്കിലേക്ക് ഓടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തെറ്റിപ്പോക്കിന്റെ ആ ഒന്നാമത്തെ പോയിന്റാണ്. അപ്പോ ഇതാ ഞാൻ ഇത് തുടർന്ന് രണ്ടാമത് അടുത്ത സ്റ്റേഷനിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്തിച്ചു. പക്ഷെ അകത്ത് വരുന്നത് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കൂടി പറയാം. ഇതാ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ തെറ്റിപ്പോയി. ഇതാ ആ വഴി തെറ്റി അടഞ്ഞു കടന്നു, തെറ്റിച്ച് തെറ്റിച്ച് കളഞ്ഞ്. ഇതാ ഞാന് ദുബായിക്ക് പോവാണ്, ഞാന് ഇതാ എന്റെ വഴി തെറ്റി. ഇനി രണ്ടാമത് ഞാൻ അടുത്ത റൗണ്ട് അടുത്ത പീരീഡ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിലൂടെ ഇടത്തേക്ക് കയറി പോകണമെന്നുള്ളത്. പക്ഷെ ഞാൻ നേരെ കണ്ട റോഡിലേക്ക് കയറി. ആ റോഡിലേക്ക് കയറിയതിലൂടെ ഇതാ ഞാൻ പോയത് എങ്ങോട്ടേക്കാന്നറിയാമോ? ഇതാ വീണ്ടും ഞാൻ റാസൽ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു. അതായത് ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് യാത്ര പോകുന്ന നമ്മൾ ലോകത്തിലേക്ക് പോകാതെ, സോറി, ദൈവരാജ്യത്തിലേക്ക് പോകാതെ ഇതാ നമ്മൾ വഴി തിരിയുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നതിനെ വിട്ടിട്ട് യേശുവിനെ ആരാധിക്കുന്നവർ മാത്രമായി തീരുകയാണ്. അപ്പോഴും വിശ്വാസികളാണ്, പക്ഷെ എന്തിൽ നിന്ന് പോയി, എന്തിൽ നിന്ന് വീണുപോയി? ദൈവ ഇഷ്ടത്തിൽ നിന്ന് വീണുപോയി. വിശ്വാസികളാണ്. നിങ്ങൾ നോക്കിയാൽ ഈ യെല്ലോ യാത്ര കണ്ടോ, ഇവിടെയും വിശ്വാസി തന്നെയാണ്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് വീണുപോയി. പക്ഷെ അടുത്ത പോയിന്റ് വന്നപ്പോ ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ താഴെപ്പോയി. അടുത്ത അടുത്ത സന്ദേശമാണ് ബൈബിളില്ലാത്ത വേറെ സന്ദേശം, പ്രീ ട്രിബുലേഷൻ റാപ്ചർ. പ്രീ ട്രിബുലേഷൻ റാപ്ചർ ഈ പുസ്തകത്തിൽ എങ്ങുമില്ലാത്ത ഈ സന്ദേശം പ്രസംഗിച്ച് പ്രസംഗിച്ച് ജനത്തെ വഴിയാധാരമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾക്കുള്ള വാണിംഗ് ആയത്, വാണിംഗ് ആയത്. ജനം വിശ്വാസത്തിൽ വീഴും, അവരുടെ വിശ്വാസം പോകും. ഇതവർ ദൈവ ഇഷ്ടത്തിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ അവരെ ദൈവ ഇഷ്ടത്തിലേക്ക് തിരിക്കുവാൻ കഴിയും സത്യവചനം അവർക്ക് കൊടുത്താൽ. പക്ഷെ അതിനു പകരം അടുത്തത് കൂടി കൊണ്ടിട്ട് അവരെ വിശ്വാസത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്ന പിശാചിന്റെ വാഹകരായി മാറാതെ ദൈവത്തിന്റെ വഴികാട്ടികളായി മാറാൻ ഇന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടന നാളെ ഉണ്ടാകത്തില്ല. ബൈബിളിലെ സത്യവചനത്തോട് ചേര്. എന്റെ ജനത്തെ വഴി തെറ്റിക്കുന്ന പുരോഹിതന്മാർ അവിടാണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നാളെ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോ എന്ത് ചെയ്യും? പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്തെ പോയിന്റ്, പ്രീ ട്രിബുലേഷൻ റാപ്ചർ. പുതിയ വേറൊരു സന്ദേശം ഇറക്കിയിട്ടിരിക്കുകയാണ് പിശാച്. അതെന്ത് ചെയ്യുന്നു? ഈ ദൈവത്തിൽ നിന്ന് വീണുപോയ ജനത്തെ വിശ്വാസത്തിലും താഴെ വീഴിക്കുന്നു, വിശ്വാസത്തിലും താഴെ വീഴിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിന് താഴെ പോയാൽ അവരെ വീണ്ടും അവിടെ എത്തി, വീണ്ടും ലോകത്തിൽ തന്നെ എത്തി. അവർ വീണ്ടും നരകയോഗ്യരായി, നരകയോഗ്യരായി. ഇതാണ് സെക്കൻഡ് തെസ്സലോനിക്സ് രണ്ടാമത്തെ ആ മൂന്നാം വാക്യം പറയുന്നത്. ഒന്ന് മുതൽ മൂന്ന് വരെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, മധ്യാകാശ വരവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് തെസ്സലോനിക്സ് രണ്ടാമത്തെ പറയുന്ന ഒരു കാര്യം അവിടെ പറയാണ്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഞങ്ങൾ അന്നത്തെ ദൈവദാസന്മാർ, അന്നത്തെ അല്ല, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കർത്താവ് നിങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയിരുന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരരുത്. ഇത് പറയുന്ന ദൈവവചനമല്ലേ? ക്ലിയർ, ഓരോ ഇന്റർപ്രിറ്റേഷനും കൂടാത്ത ദൈവവചനം. ഞെട്ടിപ്പോകരുത്, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വ്യക്തതയോടെ പറയുകയാണ്, ആരും ഏതും തന്നെ നിങ്ങളെ ചതിക്കരുത്, തെറ്റിച്ച് കളയരുതെന്ന്. പിശാച് മനുഷ്യരെ ഇടപെട്ടിട്ട് ഇതാ ഞങ്ങളോട് ഇങ്ങനെ കർത്താവ് ഇടപെട്ടു, ഇങ്ങനെ കർത്താവ് പറഞ്ഞു. വചനത്തിന് ഇല്ലാത്തതാണോ കർത്താവ് ഇടപെടുന്നത്? ഇന്റർപ്രിട്ടേഷൻ ചെയ്യാതെ, ഇന്റർപ്രിട്ടേഷൻ ഇല്ലാത്ത ക്ലിയർ കട്ട് വചനവുമായി കടന്നു പോവാ. ഇവിടെ പറയാണ്, ആരും ഏതു നേരം നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും. വിശ്വാസത്യാഗം സംഭവിക്കും, വിശ്വാസത്യാഗം സംഭവിക്കും, വിശ്വാസം പോകും, അവരെ വിശ്വാസത്തെ ഡീവേറ്റ് ചെയ്യപ്പെടും. വിശ്വാസ, അതായത് നേരത്തെ ദൈവത്തിലൂടെ പോയുള്ളൂ, ഇപ്പൊ ഇനി വിശ്വാസത്തിലൂടെ താഴെ പോകും. വിശ്വാസത്യാഗം സംഭവിക്കുകയും. നാശയോഗിന് അധർമ്മമൂർത്തിയാണ് വെളിപ്പെടുകയും വേണം. നാശയോഗിന് അധർമ്മമൂർത്തി, അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന ആന്റി ക്രൈസ്റ്റ്. അനേകം പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട് അല്ലെ? ആന്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ എതിർ നിൽക്കുന്ന ആ ഒരു തലം വെളിപ്പെടും. വെളിപ്പെട്ടിൽ എന്ത് ചെയ്യും? മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരും. ആ മാർക്ക് ഇല്ലാതെ വാങ്ങാനും വിൽക്കാനും കഴിയത്തില്ല. ജനത്തിന്റെ വയറ് വിശക്കും, വയറ് വിശക്കും, വയറ് വിശക്കുമ്പോ ജനം എന്നാ ചെയ്യും? സാധനങ്ങൾ മേടിക്കണം. വയറ് വിശക്കും, വയറിന്റെ വിളി വലിയ വിളിയാണ്. ആര് വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഓൾറെഡി ദൈവിഷ്ടത്തിന് താഴെ പോയി. ആര് വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കില്ല, അവര് പോയി മാർക്കെടുക്കും. എന്തിനാണ്? വയറ് വിശപ്പ് മാറ്റാൻ, വിശപ്പ് മാറ്റാൻ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒക്കെ ഒരു പ്രിഡിസസ്റ്റർ ആണ് ഇപ്പോൾ പോകുന്ന എല്ലാം മാസ്ക് സിസ്റ്റം. ഒരു മുൻ അതിന്റെ മുൻപേ ഓടുന്ന സംവിധാനമാണ് ഇതൊക്കെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എല്ലാത്തിനും പുറത്തിറക്കി ഒരു മാസ്ക് വെച്ചോണ്ടല്ലേ മീറ്റിംഗ് കാണുകയുള്ളൂ. ഇറ്റ്സ് എ ലോ നൗ. രാജ്യത്തിന്റെ നിയമത്തെ അനുസരിക്കണം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടാണ് നിയമം വരുന്നതെങ്കിൽ അവിടെ നമുക്ക് തീരുമാനമെടുക്കാം, വേണോ വേണ്ടേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ വയറ് വിശക്കുമ്പോ ആ വിളി വലിയതാണ്. ജനം പോയി ആ മൂത്രയെടുക്കും, വിശ്വാസ ത്യാഗത്തിലേക്ക് പോകും. എന്നാൽ ഈ ജനത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഇല്ല അതിനു മുമ്പല്ല സഭയെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. ഏത് വചനം, ഏത് വചനം? ദൈവദാസനെ അങ്ങ് ദൈവത്തിന്റെ ദാസനാണോ അതോ പിശാചിന്റെ ദാസനാണ്? അറിവില്ല എങ്കിൽ പറഞ്ഞു തരുന്നു. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലായി മാനസാന്തരപ്പെട്ടത് അങ്ങ് ദൈവത്തിന്റെ ദാസൻ തന്നെ, അല്ലെങ്കിൽ ജനത്തെ തെറ്റിക്കുന്ന പിശാചിന്റെ കള്ളപ്രവാചകന്മാരിലൊരാണ്. മനസ്സിലാക്കി പ്രവർത്തിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നു. നിങ്ങളെല്ലാം ദൈവം സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. പക്ഷേ ഈ നാളുകളിൽ ഒരു മാറേണ്ട ആവശ്യകത, ഒരു മാനസാന്തരത്തിന് ആവശ്യകത. ജനത്തെ തെറ്റിക്കരുത്, അവരെ വിശ്വാസ ത്യാഗത്തിലേക്ക് വീഴിക്കരുത്. ഇതാ ഓൾറെഡി ദൈവിഷ്ടത്തിൽ നിന്ന് അവർ അന്യപ്പെട്ട് കിടക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ പ്രസംഗം ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ദൈവരാജ്യം ഇല്ല. അങ്ങനെ ഒരു തലം ദൈവ ഇഷ്ടം അവിടെ എങ്ങും ഇല്ല. ഇങ്ങനെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു പ്രീ ട്രിബുലേഷൻ റാപ്ച്ചർ, ക്രിസ്തു ജഡത്തിൽ കഷ്ട സഹിച്ചതുപോലെ കഷ്ട സഹിക്കാനുള്ള മനോഭാവം ആയുധമായി ധരിക്കണമെന്ന് ബൈബിളിലെ 1 Petrus 4:1-2 ഭാഗങ്ങളിൽ പറയുമ്പോൾ, അങ്ങനെ യാതൊരു മനോഭാവം ഇല്ലാത്ത ഒരു കൂട്ടം ജനത്തെ സുഖിയന്മാരെ വാർത്തെടുത്ത വ്യക്തിത്വങ്ങളായി തുടരാതെ പകരം സഹനത്തിലൂടെ കടന്നുപോയി അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതാ ക്രിസ്തു കടന്നുപോയി അതേ മാർഗത്തിൽ പോകുവാൻ ജനത്തെ പരിശീലിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം കൊണ്ടാ പറയുന്നത്. അധിക ദിവസം നമുക്കൂടെ ഇല്ല. ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷ മാത്രമാണ്. ഈ സമയം ദൈവത്തിന് വേണ്ടി നിലവാണ്, ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളായി മാറാം, ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളായി മാറാം, ദൈവത്തിന്റെ കയ്യിലെ ആയുധം. ഒരുപക്ഷെ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകും, നല്ലതാണ്. ദൈവഹിത പ്രകാരമുള്ള വേദന, അത് മാനസാന്തരത്തിലേക്ക് തുടർന്ന് നിത്യജീവങ്കിലേക്ക് നയിക്കുവാൻ നടത്തപ്പെടുവാൻ അതിനിടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കിയാട്ടെ, മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യത്തിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് മാത്രം കേൾക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് അവസാനിക്കല്ലേ. ഇത് 13-14 സന്ദേശം എഴുതുവാനപ്പെട്ടു. എല്ലാം www.kingdommessage.com അതെല്ലാം അറിയിച്ചിട്ടുണ്ട്, അതിൽ അറിയിച്ചിട്ടുണ്ട്, എല്ലാം എത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ 3 stages അതിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു ദൈവമായിരുന്നു, വേർഡ് വാസ് ഗോഡ്, ഓക്കെ, നോട്ട് വേർഡ് ഈസ് ഗോഡ്. യേശു ദൈവം, വചനം ദൈവമാകുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു, ഓക്കെ. തുടർന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ടെന്ന് വെച്ചിട്ട് അത് ഉപേക്ഷിച്ചു, വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചു. തുടർന്ന് അടുത്ത സ്റ്റേജ്, വേഷത്തിൽ മനുഷ്യനായി വചനം മാംസമായി നമ്മുടെ ഉള്ളത്, വചനം മാംസമായി. അപ്പൊ ആയിരുന്ന ഒരു കാലം കൊണ്ട് ആകുന്ന ഒരു കാലം, ഇതാ ഇനിയും വരാൻ പോകുന്ന ഒരു കാലം. അപ്പൊ ഈ കാലങ്ങളെല്ലാം അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അത് പോയി മനസ്സിലാണ്, അത് പോയി മനസ്സിലാണ്. ഇതാ എല്ലാ യേശു ക്രിസ്തു പിതാവ് ദൈവമായിരുന്നു, പിതാവായിരുന്നു, അപ്പോൾ തന്നെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ദൈവത്തിന്റെ മകൻ. ആ ജനനം ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ സന്ദേശങ്ങളിൽ. അപ്പൊ ജനിച്ചു കഴിഞ്ഞപ്പോ, അപ്പനിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞപ്പോ, അത് അപ്പനിൽ ജനിച്ച, ജനിക്കുന്നതിന് മുമ്പ് ആ മകൻ അപ്പനായി, ജനിച്ചു കഴിഞ്ഞപ്പോ മകനായി. തുടർന്ന് ആ വചനം, ആ വചനമാണ്, ആ മകനാണ്, ഇതാ വചനം. തുടർന്ന് ആ വചനം മാംസമായി നമ്മുടെ വസിച്ചു, അപ്പോൾ മനുഷ്യപുത്രനായി. അപ്പൊ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ജനിച്ചു. ദൈവപുത്രൻ ആരായിരുന്നു? ദൈവപുത്രനാകുന്നതിന് മുമ്പ് ദൈവമാണ്, ദൈവമായിരുന്നവൻ. ഇതാ എന്റെ മകൻ നേരത്തെ ആരായിരുന്നു ജനിക്കുന്നതിന് മുമ്പ്? ഞാനായിരുന്നു. ജനിച്ചു കഴിഞ്ഞപ്പോൾ സെപ്പറേറ്റ് എന്റിറ്റിയായി, ടൈറ്റിലായി മകനായി. തുടർന്ന് ഇതാ ആ സ്പിരിറ്റ് വേൾഡിലെ ആ മകൻ. അതുകൊണ്ടാണ് പിശാചികൾ പോലും പറയുന്നത് മഹോന്നതനായ ദൈവമേ എന്നല്ല, ദൈവത്തിന്റെ പുത്രൻ പുത്ര. അവർക്കറിയാം ഈ വ്യക്തി ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ദൈവപുത്രൻ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്റ്റേജിലും ആ മൂന്ന് സ്റ്റേജുകളിലും മൂന്ന് ടൈറ്റിലാണ് കടന്നു വരുന്നത്. തുടർന്ന് ആ വചനം ദൈവപുത്രൻ വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിക്കും. അപ്പോൾ മനുഷ്യപുത്രനായി തലങ്ങളെല്ലാം വേറെ വേറെ. മനസ്സിലാക്കിയത് മോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. www.thinkthemessages.com എന്ന വെബ്സൈറ്റിൽ പോയി ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട് ഇതെല്ലാം വചനപ്രകാരം പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതാ ദൈവപ്രകാരം സംശയം. ചുമ്മാ വാഗോണ്ട് എന്തെങ്കിലും പറയല്ല. ഇപ്പോ ആ സഹോദരി ആരെ സഹോദരൻ ആരെ നോട്ടിട്ടത് പോലെ വചനം പറയും. വചനം പറയുമ്പോൾ അത് സത്യമാണ്, അതനുസരിച്ചുള്ള വാക്കുകൾ ഇതാ അവിടെ നമുക്ക് വചനപ്രകാരം നിങ്ങളെ സഹായിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അപ്പോ ബൈബിളിൽ ഇല്ലാത്ത വിശ്വാസം കൊണ്ട് പോകാതെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നമ്മളോട് എന്താ പറഞ്ഞത് അത് ചെയ്യുക. നമ്മളോട് പറയുന്നു 22 പ്രാവശ്യം സുവിശേഷത്തിൽ മാത്രം ക്രിസ്തു പറയുന്നു എന്നെ അനുഗമിക്കുക. ഫോളോ മീ, ഫോളോ മീ. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാം, ക്രിസ്തുവിനെ അനുഗമിക്കാം, ക്രിസ്തു പറഞ്ഞത് ചെയ്യ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി നമുക്ക് വെളിപ്പെടാം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങൾ വീണു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുവാനായിട്ട് ഇടയാകണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഗരോവിലുള്ളവരെ പോലെ ഉത്തമന്മാരായി തീരണം. വചനം കേൾക്കുക മാത്രമല്ല, അങ്ങനെ തന്നെയോ, അങ്ങനെ തന്നെയോ ദൈവത്തിനെ പരിശോധിക്കാം. ഞാൻ ഇവിടെ ശ്രമിച്ചല്ലോ, യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെട്ടോ? ഉണ്ടെങ്കിൽ ഒരു വചനം പറയാം, ഗരോവിലുള്ളവർ പോലെ ഉത്തമന്മാരാണ്. യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ആരാധിക്കും. ഇതാണോ യേശു പറഞ്ഞ സന്ദേശം? അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ നിന്ന് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മൊഴിയ ഏതൊരു കാര്യം ഉറപ്പാക്കാം, പറയും. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഗരോവിലുള്ളവരെ പോലെ ഉത്തമനാണ്. യേശു എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് ചെയ്യുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മനസ്സന്തരപ്പെട്ട് ഞാനാണ് അതിലേക്കുള്ള വഴി, ഞാനാണ് അതിലേക്കുള്ള വാക്ക്. നിങ്ങൾ എന്നെ അനുഗമിച്ച നിങ്ങൾക്ക് എവിടെ എത്താം? പിതാവിന്റെ അടുക്കിലെത്താം. യോഹന്നാൻ 14:6, എബ്രായ ലേഖനം 7:25, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർ വേണ്ടി. അപ്പൊ താൻ വേറെ, ദൈവം വേറെ. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർ വേണ്ടി. അപ്പോ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി പോവുക. വെളിപ്പാട് പുസ്തകം 5:5, ദൈവത്തിനായി സകല ഗോത്രത്തിൽ വംശത്തിലുള്ളവരെ താൻ തന്റെ രക്തത്താൽ വിലക്കി വാങ്ങി. ദൈവം വേറെ, താൻ വേറെ, പക്ഷെ രണ്ടുപേരുടെ വില്ല് ഒന്നാണ്. തല വേറെ, ഉടല് വേറെ. യേശുവിന്റെ തല വ്യക്തതയോടെ കാര്യം മനസ്സിലാക്കി മുന്നോട്ടെങ്കിലും ഇതിന്റെ എല്ലാ ഉദ്ദേശം നമുക്ക് ഇവിടെ സമർപ്പിച്ച് തെളിയിക്കാനല്ല, പകരം ദൈവ ഇഷ്ടത്തിലേക്ക് തിരികെ. ദൈവ ഇഷ്ടത്തിൽ നിന്ന് നമ്മളെ പിന്തിരിച്ചത് ഈ ഒരു സന്ദേശം. ദൈവ ഇഷ്ടത്തിലേക്ക് തിരികെ. എന്നിട്ട് സഹോദരങ്ങളോട് ചെന്ന് ചോദിക്കേ, നിങ്ങളുടെ കൂടെ ആരാധിക്കുന്നതിനോട് ചോദിക്കേ, എന്താ ബ്രദറെ ദൈവ ഇഷ്ടം? എഫേസ്യ ലേഖനം 5:5 പറയുന്നു, ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എല്ലാം തിരിച്ചറിയാം. എന്നിട്ട് നിങ്ങളൊരു 50 പേരോട് ചോദിക്കും, 50 പേരിൽ എത്ര പേര് ദൈവിഷ്ടം പറയും നിങ്ങൾക്കറിയാം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സഭ ചതിക്കപ്പെട്ട ചാടി. നിങ്ങളൊരു പേപ്പറിൽ ഒരു 50 പേരെ എഴുതി, എന്നിട്ട് ഇതൊന്നും പറയുന്നു, അവരോട് പോയി ചോദിക്കണം, പാസ്റ്ററോടാകട്ടെ മറ്റുള്ളവരോട് ചോദിക്കണം, എന്താണ് ദൈവിഷ്ടം? വചനപ്രകാരം പറയാൻ തോന്നിയത് പറയുന്നത് വചനപ്രകാരം. അപ്പൊ അവരെന്ത് പറയുന്നറിയാം, നിങ്ങൾ എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടുന്നറിയാം. സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, 100-ൽ 90-ൽ പറയില്ല, എന്തെങ്കിലും പറയും, വചനപ്രകാരം പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ദൈവ ഇഷ്ടത്തിന് തെറ്റിച്ചേർന്നു, ദൈവ ഇഷ്ടത്തിന് തെറ്റിച്ചേർന്നു. ഹല്ലേലൂയ. ഇനി അടുത്തത് വിശ്വാസം മാത്രമേ ഉള്ളൂ, ക്രിസ്തുള്ള വിശ്വാസം. ഇനി അടുത്തത് മാർക്കോസ് വെച്ച് വരുമ്പോൾ അടുത്തോ കൂടി പോകും, വിശ്വാസം കൂടി പോകും. കാരണം വയറ് വിശക്കുമ്പോൾ പോയി മുദ്രയിട്ടു ചതിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ ആരും എന്റെ കൂടെ ചേരണ്ട, നിങ്ങളെല്ലാവരും ക്രിസ്തയേശുവിൽ പിതാവിലേക്ക് ചേരെ. ക്രിസ്തയേശുവിൽ പിതാവിലേക്ക് ചേരെ. നമ്മുടെ ഏകനായകൻ കർത്താവായ യേശു, നമ്മുടെ കർത്താവിനെ അനുഗമിച്ച് നമുക്ക് പിതാവിലേക്ക് എത്തിച്ചേരാം. ക്രിസ്തുവിൽ നമുക്ക് പിതാവിന്റെ മാറോട് ചേരാം. ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ മറക്കരുത്. പിശാചിന്റെ കയ്യിൽ ആയുധമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ അടയ്ക്കാം. ഓ ലോർഡ്, ഐ താങ്ക് യു. അങ്ങയുടെ സാന്നിധ്യത്തിനായി വന്നു. വൃത്തം കെട്ടിയ കോട്ടകൾ തകർന്ന് താഴെ വീഴട്ടെ പിതാവേ. അങ്ങത് ചെയ്യുന്നതിനായി നന്ദിയോട്. താങ്ക് യു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ അവർ ഇത്രയും കാലം കേട്ടതുകൊണ്ട് വ്യത്യസ്തമായ അങ്ങയുടെ കുഞ്ഞുങ്ങൾ കേട്ടു. പ്രിയ നല്ല പിത, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമോ എന്ന് അറിവില്ലാതെ കൺഫ്യൂഷൻ നിൽക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ ആഗ്രഹം മാത്രം അങ്ങയുടെ വചനത്തിലൂടെ കടന്നു ചെല്ലട്ടെ. ഈ ലോകത്തിലെ ഓരോ സഭയുടെയോ മതത്തിന്റെയോ സമ്പ്രദായത്തിന്റെയോ ഇൻഫ്ലുവൻസ് ഇല്ല, അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങയുടെ ആത്മാവരോട് ഇടപെടട്ടെ. അല്ലാത്തതെല്ലാം യേശുവിന്റെ നാമത്തെ ഞാൻ മുറിച്ചു മാറ്റുകയാണ്. ജനം ദൈവേഷ്ടത്തിലേക്ക് തിരിയും, അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക്, വിശ്വാസികൾ ദൈവേഷ്ടത്തിലേക്ക് തിരിയും. തുടർന്ന് അങ്ങയുടെ വചനം പറയുന്ന പോലെ ജയിക്കുന്നവൻ ഇത് അവകാശം, ആ ജയത്തിലേക്ക് ജനം കടന്നു വരട്ടെ. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ, ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങവരെ നയിക്കുകയും നടത്തുകയും ചെയ്യാൻ നന്ദിയോട്. ഇവിടെ സകല ആവശ്യങ്ങളുടെ പേരുന്ന മഞ്ഞും മഴയും രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യമാകട്ടെ. അങ്ങയുടെ സമാധാനം ജനത്തിന് മേൽ കൽപ്പിക്കുകയാണ്. കഥാവിയെ അനേകർ അങ്ങിലേക്ക് തിരിയുവാൻ അങ്ങ് സഹായിച്ചു. അത്ഭുതകരങ്ങളിൽ ഉടയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ നന്ദിയോടെ മഹത്വമെല്ലാം ഞങ്ങൾ അംഗീകരിക്കുക, മഹത്വമെല്ലാം ഞങ്ങൾ അംഗീകരിക്കുക. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവോട് ചേർന്ന് നടക്കാം. കേട്ടപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഇത് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നോർമലാണ്. കാരണം വർഷങ്ങളായി പിശാചി മനുഷ്യനെ വഴിതിരിച്ചുകൊണ്ടുപോയ മണ്ഡലത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആ തിരിച്ചു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. കാരണം അതിനുള്ള ബോൾഡ്നെസ് പലരോട് ദൈവം സംസാരിച്ചുവെങ്കിലും പഠിപ്പിച്ചുവെങ്കിലും അതിനുള്ള ബോൾഡ്നെസ് പലർക്കും ഇല്ലായിരുന്നു. പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ അന്ത്യനാളിൽ ദൈവത്തിന്റെ ദയ ഇത് നമ്മൾ അറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. എനിക്ക് മറ്റാരെയും പ്രസാദിപ്പിക്കണമെന്നില്ല, എന്നെയും പ്രസാദിപ്പിക്കണമെന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ മാത്രം പ്രസാദിപ്പിക്കണമെന്നായി നിലകൊള്ളുവാൻ. അതുവരെ വിശ്വാസം താഴെ വീണാൽ തല അറ്റുപോയാൽ ക്രിസ്തുവിനെ മാത്രം പ്രസാദിപ്പിക്കുന്നതിനായി തീരുവാൻ ഞാൻ എന്നിലല്ല ദൈവ കൃപയിൽ ശരണം പറയുക. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിൽ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് കൂട്ടായിരിക്കട്ടെ. അനുഗ്രഹമെന്ന് തോന്നിയ വചനത്തിലൂടെ അത് ഉറപ്പിച്ച മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് അല്ലാഹു.